അശുദ്ധിപ്പെട്ടു ഞാൻ ഇരുന്നീകൾ അഴുക്കു വസ്ത്രം പോലിരുന്നു. അശുദ്ധിപ്പെട്ടു ഞാൻ ഇരുന്നീതികൾ അഴുക്കു വസ്ത്രം പോലിരുന്നു. വിശുദ്ധ രക്തത്തിൽ കുളിപ്പിച്ചെന്നെ നീ വെളുപ്പിച്ചു ഹിമം പോലെ. വിശുദ്ധ രക്തത്തിൽ കുളിപ്പിച്ചെന്നെ നീ വെളുപ്പിച്ചു ഹിമം പോലെ. കുരിശുമരത്തിൽ കഴിച്ച നിന്നുടെ പരമയാഗമെന്നൊഴികെ. കുരിശുമരത്തിൽ കഴിച്ച നിന്നുടെ പരമയാഗമെന്നൊഴികെ. ഒരു മാർഗവുമില്ല എനിക്ക് ഈ സ്ഥാനത്തു വരുവാനായതു നിനച്ചു. ഒരു മാർഗവുമില്ല എനിക്ക് ഈ സ്ഥാനത്തു വരുവാനായതു നിനച്ചു. കരുണേശ തിരുക്കരുണകൾ സ്മരിച്ചു ഞാൻ സ്തുതിച്ചിടുന്നേ. കൃതജ്ഞതയുള്ള ഹൃദയം എനിക്കു സതതം തരണം പരനേ. എരിഹോ പാതയിൽ പകുതി പ്രാണനായി മുറിവേറ്റിട്ടു ഞാൻ കിടന്നു. അറിയുന്ന പലരരികെ വന്നു കണ്ണടച്ചും കൊണ്ടുപോയി കളഞ്ഞു. മുറിവേറ്റു കിടന്ന് എനിക്കാരുമില്ലെന്നറിഞ്ഞു നീ എന്റെ അരികെ. ഇറങ്ങി വന്നെന്റെ മുറിവുകൾ കെട്ടി തകർന്നു എണ്ണയും വീഞ്ഞു.
ദൈവനാമത്തെ വളരെ ദൈവത്തോടുള്ള വളരെ നന്ദിയോടെ വളരെ സ്നേഹത്തോടെയുമാണ് ഞാൻ പ്രിയമുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്റേതായ എന്തെങ്കിലും യോഗ്യത കൊണ്ടോ എന്റേതായ എന്തെങ്കിലും വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലോ അല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്റെ യേശു എനിക്ക് നൽകി തന്ന സ്നേഹത്തിന്റെയും രക്ഷയുടെയും സന്തോഷത്തിന്റെയും വചനത്തിന്റെയും അനുഭവങ്ങളെ പ്രിയമുള്ളവരുമായിട്ട് പങ്കിടുവാനും പ്രിയമുള്ളവർ ശുശ്രൂഷിപ്പാനും ദൈവം തന്ന വലിയ പദവിയെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശുവിലല്ലാതെ നമുക്ക് പുകഴുവാനില്ല. ആ രക്തത്തെ കുറിച്ചല്ലാതെ നമുക്ക് പ്രശംസിപ്പാനില്ല. ആ സ്നേഹത്തെ കുറിച്ചല്ലാതെ നമുക്ക് പ്രസംഗിക്കുവാനില്ല. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പാടുവാനില്ല. മറ്റുള്ളവരെ അത് നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ആ സ്നേഹത്തിന്റെ ഒഴുക്കിൽ നിന്ന് ഞാനും നിറയുവാനും നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തിൽ നിന്ന് ഞാനും അനുഗ്രഹിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തോടെയാണ് ആയിരിക്കുന്നത്. എന്റെ സ്വദേശം മൂവാറ്റുപുഴയിലാണ്. 4 മക്കളുണ്ട്. ഭാര്യ സ്കൂളിലെ ടീച്ചറാണ്. ഞാന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് യേശുവിനെ കണ്ടെത്താനിടയായി തീർന്നത്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായി തീർന്നത്. അത് 1987. അതിനുശേഷം ഞാൻ കുറച്ചുനാൾ ജോലിയിലായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടെത്തിയ നാൾ മുതൽ പലപ്പോഴായിട്ട് കർത്താവിനെ സേവിക്കണം, കർത്താവ് എനിക്ക് ഈ ലോകത്തിലെ മറ്റു നേട്ടങ്ങളെക്കാൾ അധികമായി അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പക്ഷെ അതിനുള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പാടാനറിയത്തില്ല, പ്രസംഗിക്കാനറിയത്തില്ല. ഭയങ്കര നാണം കുടുങ്ങിയാണ്, അന്തർമുഖനാണ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള മനുഷ്യനാണ്. അപ്രകാരമല്ലായിരുന്നു സമയത്ത് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ അങ്ങനെ വിളിക്കുകയാണ് ഞാൻ ഇറങ്ങാം എന്നുള്ളൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കെ കർത്താവ് ദൈവത്തിന്റെ വേലക്കായിട്ട് ഒരു അവസരം തന്നു. അപ്രകാരം 1993 ജോലി രാജിവെച്ച് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ഇറങ്ങി. അന്നൊന്നും വേല എന്ന് പറഞ്ഞാൽ വലിയ അറിയ ഈ നിലയിലുള്ള കാര്യങ്ങളൊന്നും അല്ല. വീടുകളിൽ പോകും, സുവിശേഷം പറയും, ചെറിയ ചെറിയ മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിക്കും. അങ്ങനെയെല്ലാം ആയിരുന്ന സമയത്താണ് അവിടെ ഒരു സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനെല്ലാം ഈ അവസരം തന്നു. പിന്നീട് കുറച്ച് നാള് 1-2 വർഷക്കാലം നേപ്പാളിലെ ഒരു മിഷണറി ആയിട്ട് പോകാനിടയായി തീർന്നു. അങ്ങനെ വടക്കേന്ത്യയിൽ വർഷങ്ങളായിട്ട് വടക്കേന്ത്യയിൽ പ്രവർത്തിക്കണം, വടക്കേന്ത്യയിൽ ദൈവത്തെ അറിയാത്ത ഗ്രാമങ്ങളിലായിരിക്കണം എന്നെല്ലാം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. പക്ഷെ നേപ്പാളിൽ വെച്ച് ദുഃഖകരമായിട്ട് ദൈവം പറഞ്ഞു, കേരളത്തിലെ വിശ്വാസികളുടെ ഇടയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും സ്വീകാര്യമായ ഒരു നിലപാടല്ലായിരുന്നു. ദൈവം പറഞ്ഞുകൊണ്ട് മാത്രം ലോകത്തിലെ വേറൊരു മനുഷ്യൻ പറഞ്ഞാലും ചെയ്യരുതാത്തൊരു കാര്യമാണ്. കാരണം അവിടെ ഇഷ്ടംപോലെ വിശ്വാസ ശുശ്രൂഷകരുണ്ട്, അവിടെ ദൈവവചനത്തിന് യാതൊരു കുറവുമില്ല. തന്നെയുമല്ല എന്റെ ശീലശൈലി എന്ന് പറയുന്നത് ആ നിലയിലൊന്നും അങ്ങനെയൊന്നും പറയാനുള്ള നല്ലയിടമോ കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ വല്ലോ താപ്പാനുകളൊക്കെ അയക്കണമെങ്കിൽ എന്നെ വടക്കേന്ത്യയിലെ വല്ലോ ഗ്രാമങ്ങളിലേക്ക് അയച്ച് ഞാൻ അവരോടൊക്കെ യേശുവിനെ കുറിച്ചൊക്കെ പറയാം എന്നുള്ളൊരു സ്റ്റാൻഡ് ആയിരുന്നു എൻ്റെത്. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ മോനെ, പത്രോസിനെ ഞാൻ അയച്ചത് യഹൂദന്മാരുടെ അപ്പോസ്തലനായിട്ടും, പൗലോസിനെ ഞാൻ അയച്ചത് ജാതികളുടെ അപ്പോസ്തലനായിട്ടും. ലോകപ്രകാരം നോക്കിയാൽ പൗലോസിനെ അയക്കേണ്ടത് യഹൂദന്മാരുടെ ഇടയിലേക്കും പത്രോസിന് അയക്കേണ്ടത് ജാതികളുടെ അയക്കുക, അതുകൊണ്ട് നീ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലായിരിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലും ഒത്തിരി ഒത്തിരി ആത്മീയമായ മീറ്റിങ്ങുകളും ഒത്തിരി സഭകളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും ദൈവസ്നേഹം ഹൃദയങ്ങളിലേക്ക് പകരപ്പെടേണ്ടതായിട്ടുണ്ട്. അക്ഷരങ്ങളെക്കാൾ വാക്കുകളേക്കാൾ പാട്ടുകളേക്കാൾ അധികമായി ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ഉണർത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥകൾ, എല്ലാ മെഗാ ക്രൂസൈഡുകളും എല്ലാ ഗാനമേളകളും എല്ലാ ആത്മീയ അഭ്യാസങ്ങളുടെ ഇടയ്ക്ക് ദൈവ സ്നേഹം അന്യമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഒരുപക്ഷെ അതും ഒരു മിഷൻ ഫീൽഡായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. അവിടെയും ദൈവസ്നേഹത്താൽ ഹൃദയങ്ങൾ ഉണർത്തപ്പെടേണ്ടതിനായിട്ട് അക്ഷരങ്ങളല്ല അറിവുകളല്ല മനുഷ്യരെ ഉണർത്തുന്നു. ദൈവത്തിന് വേണ്ടി മനുഷ്യ സജ്ജരാകുന്ന കലർപ്പില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ഉറവകളാണ്. ആ ഉറവകൾ കേരളത്തിൽ തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വരണ്ടു കിടക്കുന്ന സഭകളിൽ ദൈവസ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന അനുഭവങ്ങളുണ്ട്. അവിടെ അങ്ങനെ ഉണർത്തപ്പെട്ടാൽ അത് ഇന്ത്യയിലെമ്പാടും ദൈവസ്നേഹത്തിന്റെ വലിയ നദികളായി പൊട്ടിപ്പുറപ്പെടും. കേരളത്തിലെ സഭകളെല്ലാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടു എന്ന് വരികിൽ അത് ഇന്ത്യക്ക് തന്നെയും വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ദൈവം തന്നെ ദൈവത്തിന്റെ സമയത്ത് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുമല്ലോ. ഇവിടെ ഈ സഭയുമായിട്ടുള്ള എന്റെ ബന്ധം ഇവിടുത്തെ മിന്റു കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ സുഹൃത്ത് ഹണിനെയാണ്. അപ്പൊ ഞങ്ങളുടെ അയൽക്കാരിയാണിപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർമാരെല്ലാം വയനാട്ടിലെ ക്യാമ്പിന്റെ ഇടയിൽ കണ്ടുമുട്ടാൻ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. വയനാട്ടിൽ ഞാനും ഇടയ്ക്കൊക്കെ പോവുകയും ട്രൈബൽ മിഷന്റെ ചർച്ചകളിലെല്ലാം പോകാറുണ്ട്. അപ്പോഴാണ് സഹോദരന്മാരെ കാണാറ്. പ്രിയ സഹോദരങ്ങൾ അവിടെ ചെയ്യുന്ന വേലകളെല്ലാം എനിക്ക് നേരിട്ട് കാണുവാനും എനിക്കതിനെക്കുറിച്ചെല്ലാം ഹൃദയത്തിൽ വളരെ സന്തോഷവും സ്നേഹവും ഉണ്ട്. സഹോദരന്മാരോടെല്ലാം ബഹുമാനമുണ്ട്. നിങ്ങൾ സഭയായിട്ട് അപ്രകാരം ദൈവം ഒരു ദർശനം നൽകുകയും നിങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് കോട്ടയത്തും അങ്ങനെ ഒരു കാര്യം ഗർഭീകരിക്കാനിടയായി തീർന്ന ഡിഡക്ഷന്റെ ക്യാമ്പ്. പക്ഷേ അവിടെ വെച്ച് മനസ്സിലായി ദൈവം അത് ട്രൈബൽസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. കോട്ടയത്തേക്ക് വെച്ചിരിക്കുന്ന വേറെ എന്തോ ആറ്റം ബോംബാണ്. അത് ഇതുവരെ പൊട്ടിയിട്ടില്ല, അത് നനഞ്ഞു കിടക്കുകയാണ്. അത് പൊട്ടണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. പിന്നെ ദൈവ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് പൽക്കാലം വിശ്വാസത്തിന്റെ അനുസരണത്തെ കുറിച്ച്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അല്പമായി ചില കാര്യങ്ങൾ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, അത് നിഷ്ഫലമാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ആവർത്തിച്ച് യാക്കോബ് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് പ്രവൃത്തികൾ ഉണ്ടാകും. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് പുറകാലി ഒരു പ്രവൃത്തി ഉണ്ടാകും. അങ്ങനെ പ്രവൃത്തിയില്ലാത്ത അക്ഷരികമായ അല്ലെങ്കിൽ ഭൗതികമായ ഒരു വിശ്വാസം വിശ്വാസമല്ല എന്ന് പൗലോസ് യാക്കോബ് വളരെ ശക്തമായി പറയുന്നുണ്ട്. ഞാന് രക്ഷിക്കപ്പെട്ട് വന്ന നാളിൽ ഞാൻ എന്റെ പിതാവ് ഒരു പുരോഹിതനാണ് ഓർത്തഡോക്സില്. അപ്പോ ഞാൻ കൊളയിൽ വെച്ച് രക്ഷയുടെ അനുഭവമൊക്കെ പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എനിക്ക് ഓർത്തഡോക്സ് സഭയോട് അല്പമായ ദേഷ്യവും ഈർഷയും എല്ലാം ഉണ്ടായി. ഈ അപ്പച്ചനി കുപ്പായ കെട്ടുണ്ടോ, ഈ കുർബാനയൊക്കെ ചൊല്ലി നടന്നിട്ട് എന്താ കാര്യം, ഈ രക്ഷിക്കപ്പെടുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരണ്ട്, ഞാനൊരു പാപിയാണെന്ന് എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്നും പറയാതെ ഈ കുർബാന ചൊല്ലിക്കൊണ്ട് നടന്നിട്ടെന്ന കാര്യം. ഞാൻ ആ മൂച്ചിനൊക്കെ വീട്ടിലേക്ക് ചെന്നത്. വീട്ടിലേക്ക് ചെന്ന വഴി ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന്റെ പൈതല. അപ്പച്ചൻ പറഞ്ഞ നല്ല കാര്യം, അപ്പച്ചൻ ഈ കുർബാന ചൊല്ലിക്കൊണ്ട് രക്ഷിക്കപ്പെടുകയല്ല, അത് എനിക്കും അറിയാം, അപ്പച്ചൻ സ്വർഗത്തിൽ പോവുകയല്ല. അതും ഏകദേശം അപ്പച്ചനും വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അപ്പച്ചന്റെ തിരുമേനിയും പോകത്തില്ല. അത് അപ്പച്ചന് വിഷയമായി, എന്റെ തിരുമേനി പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ വാദമായി തർക്കമായി. അങ്ങനെ ഞാൻ അവധിക്ക് വീട്ടിൽ വരുമ്പോഴെല്ലാം ഇപ്രകാരമുള്ള എനിക്ക് ലഭിച്ച ഈ രക്ഷയുടെ സന്തോഷവും എനിക്ക് ലഭിച്ച എനിക്ക് ഇപ്പോഴുള്ള യേശുവിനോടുള്ള ഭക്തിയും ഞാൻ ഇപ്പോൾ യേശുവിനെ എത്ര അധികമായി വിശ്വസിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നാൽ ആവുന്ന വിധത്തിൽ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പരാജയപ്പെടുകയായിരുന്നു. ഞാൻ അമ്മച്ചിയോടൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മച്ചി അമ്മച്ചി രക്ഷിക്കണം, യേശുവിൽ വിശ്വസിക്കണം. അപ്പൊ അമ്മച്ചി മുട്ടായ്ക്കൊക്കെ പറയും, ഞാൻ മുഹമ്മദ് ഹുസൈൻ രക്ഷിക്കപ്പെട്ടതാണ്. പിന്നെ പറയും, അമ്മച്ചി യേശുവിൽ വിശ്വസിക്കണം. അപ്പൊ അമ്മച്ചി പറയും, ഞാൻ പിന്നെ പിശാചിലാണോ അവിടെ വിശ്വസിക്കുന്നത്, ഓർത്തഡോക്സ് യാക്കോബ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട ജനിച്ചു വളർന്ന ഞാൻ പിശാചിനെ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ അല്ലടാ വിശ്വസിക്കുന്നത്, ഞാൻ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന യേശുവിനോടല്ലടാ. ശരിയാ, അമ്മച്ചി വിശ്വസിക്കുന്ന യേശുവിനാണ്. അവരുടെ വിശ്വാസ പ്രമാണം എനിക്കറിയാം, വളരെ കേമപ്പെട്ട വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി, ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവായി, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഇതെല്ലാം അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും ചൊല്ലുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും എനിക്കറിയാം എനിക്ക് ഹൃദയത്തിൽ ഇപ്പോഴുള്ളതായ ആ വിശ്വാസം അതിന്റെ 1% പോലും അവരുടെ ഹൃദയങ്ങളിലില്ല. അവരുടെ വിശ്വാസം ചുണ്ടുകളിലും ഒരുപക്ഷെ ബുദ്ധിയിലും അറിവിന്റെ തലത്തിലെല്ലാം നിൽക്കുമ്പോൾ എന്റെ വിശ്വാസം അതല്ല, എന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതാണ്, എന്നിൽ നിന്ന് എനിക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അമ്മച്ചിക്ക് ഒരു വിശ്വാസം ഇല്ല എന്ന് എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് ലഭിച്ചതായ സ്വർഗീയ വിശ്വാസത്തെ പകരാൻ എനിക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് യാക്കോബ് പറയുന്നത് വിശ്വാസം ഒരറിവല്ല. പിശാചി ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചിക്കുള്ള അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ദൈവം ഉണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിറച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഈ കൂട്ടത്തിൽ ഒരു പിശാചി ഉണ്ടായിരുന്നെങ്കിൽ അതിരുന്ന് വിറച്ചേനെ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള അറിവാണെങ്കിൽ അത് എന്നേക്കാൾ അധികം പിശാചിനുണ്ട്. കാരണം അവനെ മുഖാമുഖം ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് ദൈവത്തെ കാണുന്നെങ്കിൽ പിശാചി അങ്ങനെയൊന്നുമല്ല. അപ്പൊ പിശാചിനെ കുറിച്ച് ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ഉറപ്പല്ല വിശ്വാസം, അതല്ല വിശ്വാസം. യാക്കോബ് പറയുന്നത് നിന്നിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം അവനോടുള്ള അനുസരണയായി, അവനോടുള്ള വിധേയത്വമായി, അവനോടുള്ള ആശ്രയമായി, അവനോടുള്ള സ്നേഹമായി, അവനോടുള്ള ആരാധനയായി, ആ വിശ്വാസം ബഹിർഗമിക്കേണ്ടിയിരിക്കുന്നു. അത് അത് പ്രവൃത്തികളായി ഒഴുകേണ്ടിയിരിക്കുന്നു. അത് കേവലം ഹൃദയത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വിശ്വാസമല്ല, അത് ബുദ്ധിയിൽ അടച്ചിട്ടിരിക്കുന്ന വിശ്വാസമല്ല, അത് നിന്റെ ജീവിതത്തിൽ തടുക്കാൻ കഴിയാതെ വണ്ണം നിന്നിലൂടെ ഒഴുകുന്ന ഒരു അവസ്ഥയാണ് വിശ്വാസം. അതാണ് യാക്കോബ് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. നീ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അതിന്റെ പുറകാലെ ആ വിശ്വാസത്തിന് ആനുപാതികമായ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസം വട്ടപൂജ്യമാണ്, യാതൊരു പ്രയോജനമില്ലാത്തതാണ്. ഇവിടുത്തെ ഈ ഔട്ടർ റിംഗ് റോഡിന്റെ നടുവിലൂടെ ഞാന് വളരെ സന്തോഷത്തോടെ പാട്ടും പാടി എന്റെ റോഡിന്റെ നടുക്കൂടെ നടക്കുന്ന സമയത്ത് ഷിബൂർദർ വന്നിട്ട് പറയാ, എന്റെ പൊൻ അഭിസഹോര, ഇത് ബാംഗ്ലൂരിലെ റിംഗ് റോഡാണ്, വണ്ടി ചീറിപ്പാഞ്ഞു വരും, തട്ടിമുട്ടി ചത്തുപോകും എന്ന് എന്നോട് പറയുമ്പോ ഞാൻ റോഡിന്റെ നടുക്കുന്ന ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുക, ഷിബു സഹോദര, ഇത് ഔട്ടർ റിംഗ് റോഡാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ റിംഗ് റോഡിന്റെ നടുക്ക് ബോധമില്ലാതെ നിന്നാൽ വണ്ടി തട്ടി ചത്തുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ എന്ന് പറഞ്ഞ് വീണ്ടും റിംഗ് റോഡിന്റെ നടുക്കകടകനെ നടന്നാൽ എന്റെ വിശ്വാസം, ഞാനത് ഷിബുബ്രതന്നെ കളിയാക്കുകയാണ്. ഷിബുബ്രതയുടെ സഹോദര, വിശ്വാസ പ്രമാണം നിർത്ത്, സൈഡിലേക്ക് ഒന്ന് മാറ്, ഞാൻ വീണ്ടും ശക്തമായിട്ട് നടുക്കുന്ന വിശ്വാസ പ്രമാണം ചൊല്ലുക. ശ്രീവർദ്ധന ഒരു പ്രാവശ്യം ചൊല്ലിക്കോട്ടെ. സി, ഞാൻ വിശ്വസിക്കുന്നത് പ്രമാണങ്ങളായി ഉരുവിടാനുള്ള കാര്യങ്ങളല്ല, ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് ഭൗതികമായ ഒരു അഭ്യാസമല്ല. ഞാൻ ഒരു കാര്യം വിശ്വസിച്ചാൽ ഞാൻ ആ റോഡിന്റെ നടുവിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തീർക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനത് വിശ്വസിച്ചാൽ അതിനടുത്തൊരു പ്രവൃത്തി എന്നിൽ ഉണ്ടാകുന്നു. എന്റെ ശുഭസഹോദരൻ അങ്ങനെയാണോ? ദാ ഞാൻ റോഡിന്റെ സൈഡിലേക്ക് മാറുകയാണ്. സി, വിശ്വാസം എന്ന് പറയുന്ന ജെനുവിൻനെസ്, അതിന്റെ ജെനുവിൻനെസ് പരിശോധിക്കപ്പെടുന്നത് അതിന്റെ പുറകാലെ വരുന്ന പ്രവൃത്തിയാണ് ഈ വിശ്വാസം ജെനുവിൻ ആണോ എന്നുള്ള ഉറപ്പ് തരുന്നത്. അതിനെ ഞാൻ എത്ര നന്നായി അറിഞ്ഞു, റിംഗ് റോഡിന്റെ മാപ്പ് എനിക്ക് ലഭിച്ചു, അതിലൂടെ ചീറിപ്പായുന്ന വണ്ടികളുടെ സ്പീഡ് എനിക്ക് ലഭിച്ചു, ആ വണ്ടി ഒരു മനുഷ്യനെ വന്ന് ഇടിച്ചാൽ അവൻ മരിക്കുമെന്നുള്ള അറിവ് എനിക്ക് ലഭിച്ചു, അങ്ങനെ അതിനെ കുറിച്ചുള്ള എനിക്ക് പകർന്നീട്ടിയ അറിവിനെ കുറിച്ചുള്ള വീണ്ടും വീണ്ടും ചെറിയ ചെറിയ അറിവുകളെ സമ്പാദിച്ച് ഇതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് റിംഗ് റോഡിന്റെ നടുവിലൂടെ നടക്കുന്നതല്ല വിശ്വാസം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ വാക്യങ്ങളും തലനാരികളെ കീറി പരിശോധിച്ച് പഠിച്ച് അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതെല്ലാം കൊണ്ട് അറിവ് വെച്ച് തല തീർപ്പിക്കുന്നതല്ല വിശ്വാസം. എനിക്ക് ലഭിച്ച വിശ്വാസത്തിനനുസരിച്ച ഒരു പ്രവൃത്തി എന്നിൽ നിന്നുളവാകുന്നതാണ് എന്റെ വിശ്വാസത്തിന്റെ ആധികാരികത. അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം വ്യാജമാണ്, അത് എന്നെ തന്നെ കബളിപ്പിക്കുന്ന, ഞാൻ ദൈവത്തെ അല്ല കബളിപ്പിക്കുന്നത്. ശിവസോഹരം വന്നിട്ട് റോഡിന്റെ സൈഡിലേക്ക് മാറണമെന്ന് പറയുമ്പോ ഞാന് മാറാതെ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും നടുവിലൂടെ നടക്കുമ്പോ ഞാൻ ശിബു സഹോദരനെ അല്ല കളിപ്പിക്കുന്നത്, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ ഒരു ദിവസത്ത് വിശ്വസിക്കുന്നു എന്ന് പറയുകയും അതിനനുസരിച്ച് ഒരു പ്രവൃത്തി ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. ആ വിശ്വാസം നിഷ്ഫലമാണ്. എന്റെ പ്രിയമുള്ളവർ, ഇതിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന അധ്യായമാണ്. 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടിക പഠിപ്പിക്കുന്ന അധ്യായമാണ്. എന്ന് വരികിലും പുതിയൊരു ആംഗിളിൽ അതിനെ കാണണമേ എന്ന് ഞാൻ പ്രിയമുള്ളവരോട് അപേക്ഷിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ ഹാബേൽ മുതൽ, ഹാനോക്ക് മുതൽ, താഴോട്ട് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, അപ്രകാരമുള്ള പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ പട്ടിക നമ്മളെ പഠിപ്പിക്കുന്ന അധ്യായമാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പതിനൊന്നാം അധ്യായത്തിൽ ഓരോ വിശ്വാസ വീരന്മാരെയും അവതരിപ്പിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ വിശ്വാസത്താൽ ചെയ്തതായ ഒരു പ്രവൃത്തി അതേ വാക്യത്തിലുണ്ട്. ഹാബേലിനെ കുറിച്ച് പറയുന്ന വാക്യത്തിൽ തന്നെ അവന്റെ ഹൃദയത്തിലുണ്ടായ വിശ്വാസത്താൽ അവൻ ചെയ്ത പ്രവൃത്തി എന്ത്? ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ വിശ്വാസം അവൻ പെട്ടിയിലടിച്ച് കൂട്ടിവെക്കുകയാണ് ചെയ്തത്, അത് പാടിക്കൊണ്ട് നടക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ജീവിതത്തിൽ എന്തൊരു പ്രവൃത്തി ഉണ്ടായി. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അവൻ അതി തേജോമയനായ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ അതിൻ്റെതായ എന്തെല്ലാം പ്രവൃത്തികൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. മോശയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്തു? മോശയെ കുറിച്ച് പറയുമ്പോൾ മോശ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് അവൻ ചെയ്ത കാര്യങ്ങളാ പിന്നാലെ തന്റെ വിശ്വാസത്താൽ ചെയ്ത പ്രവൃത്തിയാ പറയുന്നത്. വിശ്വാസത്തിന്റെ വിശ്വാസ നായകന്മാരെ പരിചയപ്പെടുത്തുകയല്ല, മോശയെ കുറിച്ചല്ല പറയുന്നത്, അവരുടെ വിശ്വാസം എന്തെല്ലാം പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ ഉളവാക്കി. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എന്തെല്ലാം പ്രവൃത്തികൾ ആ ജീവിതത്തിൽ ഉണ്ടായി. ഇങ്ങനെ പതിനൊന്നാം അധ്യായം എന്ന് പറയുന്ന വിശ്വാസ വീരന്മാരെ പരിചയപ്പെടുന്ന അധ്യായമല്ല, അവർക്ക് ലഭിച്ച വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു? അവർ രാജ്യങ്ങളെ അടക്കി, അവർ ജടയാടുകളുടെ കോലാടുകളുടെ തോൽ ധരിച്ചു, അവർ മലകളിലും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചു താമസിച്ചു. ഈ ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. വിശ്വാസ വീരന്മാർ അവരുടെ വിശ്വാസവുമായിട്ട് രാവിലെയും വൈകുന്നേരം മസൂറ ചൊല്ലി വീട്ടിലിരുന്നു എന്നല്ല എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത്, അവരുടെ വിശ്വാസം ചലിക്കുന്നതായിരുന്നു, ഡൈനാമിക് ആയിരുന്നു, ചലനാത്മകമായിരുന്നു. അത് അവരെ കൊണ്ട് ചിലതെല്ലാം ചെയ്യിച്ച വിശ്വാസമാണ്. അത് പൊടി തട്ടി ചാരത്തിൽ കിടന്ന വിശ്വാസമല്ല, അതവരെ ദൈവത്തിന് വേണ്ടി ഓടിച്ച വിശ്വാസമാണ്. അതവരെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പ്രവർത്തിപ്പിച്ച വിശ്വാസമാണ്. അത് ചലനാത്മകമാണ്. ഈ വിശ്വാസം ഉള്ളിൽ വന്നാൽ എനിക്ക് പഴയതുപോലെ ഇരിക്കാൻ സാധ്യമല്ല, അതിൻ്റെതായ ചില പ്രവർത്തികളിൽ നിന്ന് വെളിപ്പെടാതെ പറ്റത്തില്ല. ചില വിശ്വാസം എന്റെ ഉള്ളിൽ കയറിയാൽ എനിക്ക് എന്നെ ആർക്കും അടക്കാൻ കഴിയത്തില്ല. ഞാൻ റിംഗ് റോഡിന്റെ നടുവിലൂടെയാണ് നടക്കുന്നത്, സത്യമായിട്ടും വണ്ടി മുട്ടി ഞാൻ ചത്തുപോകുമെന്നുള്ള ഒരു 100% വിശ്വാസം എന്റെ ഹൃദയത്തിൽ കേറിയാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ തടുക്കാൻ പറ്റത്തില്ല. ആർക്കും തടുക്കാൻ കഴിയാതെ ചില പ്രവൃത്തികളിൽ നിന്ന് പൊട്ടി പുറപ്പെടാനിടയായി തീരും. ഞാൻ തീ കൊണ്ട് വെന്തുപോകുന്ന സോദോം ഗോമോരയുടെ നടുവിലാണ് താമസിക്കുന്നത്. നാളെ വെളുപ്പിന് മുമ്പ് ഈ തീയിറങ്ങി സോദോം നശിക്കുമെന്നുള്ളത് ഒരു വിശ്വാസമായി എന്റെ ഹൃദയത്തിൽ കേറിയാ എനിക്ക് സോദോമിൽ നിന്ന് ഓടിപ്പോകുന്നത് തടയാൻ കഴിയത്തില്ല. എന്നെ തടുക്കാൻ ലോകത്തിന് കഴിയത്തില്ല. ആർക്കും തടുക്കാൻ കഴിയാത്തവണ് ചില വിശ്വാസത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് പുറപ്പെടാനിടയായി തീരും. പ്രിയ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്നെങ്കിൽ ഈ ലോകത്തിനോ വാളിനോ മരണത്തിനോ ഈ ലോകത്തിലെ യാതൊന്നിനും തടുക്കാൻ കഴിയാത്ത ചില പ്രവൃത്തികൾ ആ വിശ്വാസത്തിൽ ദൈവോന്മുഖമായി നമ്മൾ പുറപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയായിട്ട് എന്തെല്ലാമാണ് അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെന്ന് ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എബ്രഹാം 11 വരുമ്പോൾ വിശ്വാസത്തിന്റെ നായകനായ അബ്രഹാമിന്റെ കാര്യങ്ങൾ അതിന്റെ 7 മുതൽ വായിക്കണമേ, സോറി അതിന്റെ 8 മുതൽ 11 പുറപ്പെട്ടു. ഇവിടെ നോക്കുക, അബ്രഹാമിനെ കുറിച്ച് പരാമർശിച്ചു തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം, വിശ്വാസത്താൽ അബ്രഹാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് മുഴുവൻ അവൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. തനിക്ക് ലഭിച്ച വിശ്വാസത്താൽ അബ്രഹാം എന്ത് പ്രവർത്തിച്ചു, അവിടെ ഒരു ക്രിയാപദം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആ വാക്കിലെ ആ വാക്യത്തിന്റെ ക്രിയാപദം എന്ന് പറയുന്ന ക്രിയ എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച വിശ്വാസത്താൽ അബ്രഹാം പ്രവർത്തിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. പുറപ്പെട്ടു അവൻ ചെയ്ത ക്രിയ എന്ന് പറയുന്നത് പുറപ്പെട്ടു എന്നുള്ളതാണ്. അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്തിന്റെ 1 പ്രവൃത്തി അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ഈ വാക്യത്തിൽ സഭയെ ഓർമ്മപ്പെടുത്തട്ടെ. വിശ്വാസത്തിന്റെ 1 പ്രവൃത്തി അനുസരണം. വിശ്വാസത്തിന്റെ 2 പ്രവൃത്തി പരിചയപ്പെടുത്തട്ടെ, എന്റെ 10 വാക്യം. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്തിന്റെ 2 പ്രവൃത്തിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ തനിക്ക് ലഭിച്ച വിശ്വാസത്താൽ അബ്രഹാം ദൈവത്തിന് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അടുത്തതായിട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തി 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിന്റെ പ്രവൃത്തി 3 പ്രവൃത്തി ശക്തി പ്രാപിച്ചു. 4 പ്രവൃത്തി 18 വാക്യത്തിൽ ഞാൻ വായിക്കട്ടെ. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏക ജാതനെ അർപ്പിച്ചു. ചുരുക്കമായി നാല് കാര്യങ്ങൾ ഞാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ഉദാഹരിച്ചാൽ: ഒന്ന്, വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ചു. രണ്ട്, വിശ്വാസത്താൽ അബ്രഹാം കാത്തിരുന്നു. മൂന്ന്, വിശ്വാസത്താൽ അബ്രഹാം ശക്തിപ്പെട്ടു. നാല്, വിശ്വാസത്താൽ അബ്രഹാം യാഗം കഴിച്ചു, ബലിയർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ നാല് കാര്യങ്ങൾ എനിക്ക് തേജോമയനായ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഈ നാല് പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് വരികിൽ ഒരു കാര്യം ഉറപ്പാക്കണമേ, എന്റെ വിശ്വാസം നിർവ്യാജമാണ്, വ്യാജമില്ലാത്തതാണ്. അഥവാ ഇതേ തേജോമയനായ ദൈവത്തെ എനിക്ക് വെളിപ്പെട്ടിട്ട്, ഇതേ തേജോമയനായ ദൈവത്തെ ഞാൻ വിശ്വസിച്ചിട്ട്, ഇതിൽ ഒരു പ്രവൃത്തി പോലും ഇല്ലാത്ത ഇതിന്റെ ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതായ പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വരികിൽ ഒരു കാര്യം കണക്കാക്കണമേ, എന്റെ വിശ്വാസം വ്യാജമാണ്. എന്റെ വിശ്വാസം ദൈവം അംഗീകരിക്കുന്നതല്ല, അതൊരു പ്രവൃത്തിയായി, അതൊരു പ്രവൃത്തിയായി പുറത്തു ചാടിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു കോഴിക്കുഞ്ഞ്, ഒരു കോഴി മുട്ടയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഉരുവായി എന്ന് വരികിൽ, അത് കോഴിയുടെ അടിയിലിരുന്ന് അത് അടയിരുന്നു എന്ന് വരികിൽ, പ്രിയമുള്ളവരെ, അതിന് 21 ദിവസത്തിന് അപ്പുറത്തേക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല, അതിന് തോട് പൊട്ടിച്ച് പുറത്തു ചാടിയേ പറ്റത്തുള്ളൂ. ഇത് അടിയിൽ ഇരുന്നു, അതിലൊരു പുതിയ ജീവൻ ഉരുവായത് സത്യമാണ് എന്ന് വരികിൽ അതിന് ഒരിക്കലും പിന്നെ ഒരു കോഴിമുട്ടയായി ഇരിക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് ഹാസ് ടു ഡു സംതിങ്, അതിന് എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ, അതിന് ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല. ഈ അത്യുന്നതനായ ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസം ഒരു പാപിയുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടാൽ അതിന് പിന്നെ ഒരിക്കലും പഴയ മുട്ടയായിരിക്കാൻ കഴിയത്തില്ല, അതിന്റെ തോടുകളെ പൊട്ടിച്ചതിന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു മുട്ട കോഴിയുടെ അടിയിൽ ഇരുന്നിട്ടുണ്ടോ, അതിലൊരു പുതിയ ജീവൻ ഉളവായിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറയുന്നത് പാട്ടോ കയ്യടിയോ വേറെ ഒന്നുമല്ല, അത് തോട് പൊട്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് അടങ്ങാൻ പറ്റുന്നില്ല, അതിനെ തോടിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല, പഴയ അവസ്ഥയിൽ തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല, സകല പ്രതിബന്ധങ്ങളെയും തകർത്ത് പുറത്തു വരികയാ. പ്രിയമുള്ളവരെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. 21 ദിവസം കഴിഞ്ഞിട്ടും അടയിരിക്കുന്നു അടയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കോഴിമുട്ട തോട് മുട്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നെങ്കിൽ, ഏ മുട്ടേ, നീ ചത്തതാണ്. നീ ഏത് ബ്രാൻഡിൽ പോകുന്നവനാണെങ്കിലും, IPC ആണെങ്കിലും, AG ആണെങ്കിലും, സ്വതന്ത്രനാണെങ്കിലോ, നിന്റെ വിശ്വാസം കെട്ടതാണ്. ഇറ്റ് ഹാസ് ടു ഡു സംതിങ്, നിന്റെ വിശ്വാസം കൊണ്ട് നീ ചിലത് പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, എന്റെ വിശ്വാസത്തെ പരിശോധന ചെയ്യുവാൻ, അതിന് മാറ്റൊരിച്ച് നോക്കുവാനുള്ള ഉരകല്ലായിട്ട് ദൈവം എനിക്ക് അബ്രഹാമിന്റെ വിശ്വാസത്താൽ അവൻ ചെയ്ത കാര്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം ആ വാക്യം വായിക്കണമേ, എത്ര വാക്യം ഒരിക്കലൂടെ വായിക്കണമേ, വിശ്വാസത്താൽ. എന്നറിയാതെ പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ വിശ്വാസത്തെ എബ്രഹാം ലഹനോട് പരിചയപ്പെടുത്തുക. ഊരിൽ തന്റെ പിതാക്കന്മാരുടെ അപ്പോ ആയിരുന്നപ്പോ തേജോമനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, നീ എന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞപ്പോൾ, നമ്മളിവിടെ വായിക്കുന്നത് അവൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ അവൻ അനുസരിച്ച് യാത്ര പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ അബ്രഹാം പിതാവിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ ആഴം, അതിന് അബ്രഹാം കൊടുത്ത വിലയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഇന്ന് ഞങ്ങളുടെ നാട്ടില് ഹിന്ദിക്കാര് ഭായിമാര് താമസിക്കുന്നുണ്ട്, വാടക വീടുകളിൽ താമസിക്കുന്നു, പണിയെടുക്കുന്നു, തിരിച്ച് ട്രെയിൻ കയറി പോകുന്നു. അവരെ ഞങ്ങൾ ഒരിക്കലും കേരളക്കാരായിട്ട് അംഗീകരിക്കുന്നില്ല. അവർക്ക് കേരള സമൂഹത്തിൽ യാതൊരു സ്ഥാനവും വിലയുമില്ല. ഒരു ഭായി എന്നും ഒരു ഭായി മാത്രമാണ്, അവനൊരു പരദേശിയാണ്, അവൻ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ല. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഭായി അല്ല, ഭായിമാരുണ്ട്. ഞങ്ങളുടെ കേരളത്തിലെ ജനസംഖ്യയിൽ ഇപ്പൊ 10% ഭായിമാരായിരിക്കുകയാണ്, അല്ലെ, അതിൽ കൂടുതൽ. അബ്രഹാം ഒറ്റയ്ക്ക് 10,500 അപ്പുറത്ത് താൻ കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് ഒരു ഭായിയാകുവാൻ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ നിന്ന് വരുന്ന ആരും ഭായിയാണ് ഇവിടെ. അവന്റെ അഡ്രസ് അവൻ ചത്തു കിടന്ന് പണിതാലും അവൻ എന്തെല്ലാം നേടിയാലും ഭായി ഭായി തന്നെയാണ്. അവന് യാതൊരു സോഷ്യൽ സെക്യൂരിറ്റിയും ഇല്ല. അവനിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. പേപ്പട്ടിയെ പോലെ തല്ലിക്കൊന്ന് 1,000 രൂപ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവന് കേസില്ല. ഭായിക്ക് യാതൊരു ഒരു വിലയുമില്ല, ഒരു ഒരു സ്വാതന്ത്ര്യവുമില്ല, അല്ലെങ്കിൽ ഒരു 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 അവകാശങ്ങളും ഇല്ല. അബ്രഹാം ഇന്നത്തെ കാലത്ത് നിയമവാഴ്ചയും കോടതിയും പോലീസും അറ്റ്ലീസ്റ്റ് ഭായി വരുന്നു സ്വന്തം രാജ്യത്തേക്ക്. കേരള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം. വിദേശത്ത് വന്ന മനുഷ്യനൊന്നല്ല. എന്നിട്ട് പോലും അവന്റെ അവസ്ഥ നോക്കണമേ. തന്റെ രാജ്യമല്ല, തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പോലീസ് ഇല്ല, തനിക്ക് വേണ്ടി ഒരു കോടതി പ്രവർത്തിക്കുന്നില്ല, തനിക്ക് വേണ്ടി ഒരൊറ്റ മനുഷ്യൻ ഈ ലോകത്തില്ല എന്ന് പറയുമ്പോൾ അബ്രഹാം തേജോമയനായ ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ച് യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് വേറെ ചോയ്സസ് ഉണ്ടായിരുന്നു. അബ്രഹാമിന് മുമ്പിൽ വേറെ ചോയ്സസ് എടുക്കാമായിരുന്നു. സുഖകരമായ, ഇതിനേക്കാൾ റിസ്ക് ഇല്ലാത്ത, ഇത്രയും ജീവന് ഹാനികരമല്ലാത്ത പല ചോയ്സ് അബ്രഹാമിന് എടുക്കാമായിരുന്നു. എന്നോട് വല്ലതും ചോദിച്ചിട്ടുണ്ട്, മോനെ നിന്നെ നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ നീ എന്തിനാ സഭ വിട്ടു പോകുന്നത്? നിനക്ക് ഈ യാക്കോബേ സഭ തന്നെ എത്രയോ പേര് രക്ഷിക്കപ്പെടാൻ കിടക്കുന്നു. നീ ആണെ അച്ഛന്റെ മോനാണ്, ഇഷ്ടം പോലെ സ്റ്റേജും കിട്ടും, പിന്നെ എന്തിനാ നീ ഇട്ടേച്ചു പോകുന്നേ? ഇങ്ങനെ പാവപ്പെട്ട അബി എന്ന് പേരുള്ള അബ്രഹാം എന്നാണ് മുഴുവൻ പേര് എന്ന് പേരുള്ള എന്നോട് അബ്രഹാമിന് 14,000 വർഷം ഇപ്പുറം ഇപ്പൊ ചോദിക്കുന്നെങ്കിൽ അന്നത്തെ ഒറിജിനൽ അബ്രഹാമിനോട് എത്ര പേര് ഇതുപോലെ ബുദ്ധി പറഞ്ഞാണ്, മോനെ ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ സേവിച്ച് ഇവിടെ കഴിയുകയാണ്, നിനക്ക് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു, ആ ദൈവത്തെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതൊന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾ, നീ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾ ഒരു പള്ളി പണിത് തരാം, നിന്നെ അതിന്റെ പ്രാസംഗികനാക്കാം, നിനക്ക് ഞങ്ങൾ ദശാംശം തരാം, നീ ഇവിടെ കഴിയേ എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ എത്രയോ ഈസിയായ ഒരു ചോയ്സ് ആയിരുന്നു. സത്യമല്ലേ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വസ്തുതയല്ലേ? എന്റെ പിതൃഭവനം അനുഗ്രഹിക്കപ്പെടണ്ടേ? എന്റെ ദേശം അനുഗ്രഹിക്കപ്പെടണ്ടേ? എന്റെ സഹോദരി സഹോദരങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ? ഞാൻ എങ്ങും അറിയാത്ത ദേശത്തേക്ക് പോയാൽ ഇവരെ ആര് നോക്കും? ഈ സത്യദൈവത്തിലേക്ക് ഇവരെ ആര് നടത്തും? സുഖകരമായി എടുക്കാവുന്ന ഒരു ചോയ്സ്. അടുത്തൊരു ചോദ്യം, കർത്താവേ ഇവിടെ എനിക്ക് വേണ്ടി വാദിക്കാൻ പ്രിയപ്പെട്ടവരുണ്ട്, ഇവിടെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ എന്റെ ചർച്ചക്കാരും പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ ഒന്നും അറിയില്ലാത്ത ഒരു ദേശത്ത് എനിക്ക് വേണ്ടി വാദിക്കാൻ ആരാണുള്ളത്? കർത്താവേ എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ ആരാണുള്ളത്? അവിടെ ഇനി ഞാൻ നിലവിളിച്ചാൽ ഓടി വരാൻ ആരാണുള്ളത്? ചർച്ചക്കാരുണ്ടോ? സ്നേഹിതരുണ്ടോ? എന്റെ പ്രിയമുള്ള അനേകായിരം ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ അബ്രഹാമിനെ കാണുന്നത് ചോദ്യം ചോദിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറി വലിഞ്ഞ് വീടിന്റെ ഉൾത്തടങ്ങളിൽ സുഖകരമായി AC അമർന്നിരിക്കുന്ന അബ്രഹാമിനെ അല്ല കാണുന്നത്, തേജോമയനായ ദൈവത്തിന് വേണ്ടി അൺസർട്ടിനിറ്റിയിലേക്ക്, എല്ലാവിധ അത്യാഹിതത്തിലേക്കും എല്ലാവിധ ശൂന്യതയിലേക്കും കാലെടുത്തു വെക്കുന്ന അബ്രഹാമിനെയാണ് കാണുന്നത്. അബ്രഹാം 4,000 വർഷം മുമ്പ് വീടിന്റെ ഉള്ളിൽ നിന്ന് കാലെടുത്തു വെച്ചെങ്കിൽ പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും അതിനേക്കാളും വലിയ ശൂന്യതയിലേക്കാണ് അബ്രഹാം പിതാവ് കാലെടുത്ത് വെച്ചത്. പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്കാണ് കാലെടുത്ത് വെച്ചതെങ്കിലും പത്രോസിന്റെ കാൽ ചവിട്ടിയത് വരിക എന്നുള്ള ദൈവത്തിന്റെ വചനത്തിലേക്കാണ് എന്നൊരു പ്രാസംഗം പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്രഹാം ചവിട്ടി നിന്ന് വീടിന്റെ പുറത്തേക്ക് അബ്രഹാം കാലെടുത്ത് വെച്ചപ്പോൾ കാണപ്പെടാവുന്ന ഒരു ലോകത്തിലേക്കല്ല, ആ ലോകത്തിന്റെ ഉറപ്പിലേക്കല്ല, ആ ലോകത്തിന്റെ സുരക്ഷിതത്വത്തിലേക്കല്ല, ഈ ലോകം നൽകുന്ന യാതൊരു സെക്യൂരിറ്റിയിലേക്കുമല്ല അബ്രഹാം കാലെടുത്ത് വെച്ചത്, അത്യുന്നതനായ ദൈവത്തിന്റെ വചനത്തിലേക്കാണ് അബ്രഹാം കാലെടുത്ത് വെച്ചത്. അബ്രഹാം വിശ്വസിച്ചത് ഈ ഭൂമിയേക്കാൾ ഉറപ്പുണ്ട് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ. ഞാൻ ചവിട്ടി നിൽക്കുന്ന 10 നില കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ ഭൂമിയേക്കാൾ ഉറപ്പുണ്ട് ജീവനുള്ള എന്റെ ദൈവത്തിന്റെ വചനത്തിൽ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അനുസരണം. ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ലോകത്തെ മുഴുവൻ ആശ്രയങ്ങളെയും വിട്ട്, ഞാൻ ഈ ലോകത്തിലെ മുഴുവൻ സൗകര്യങ്ങളെ ഉപേക്ഷിച്ച്, ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ സുഖ ശീതളമകളെ മറന്ന് എന്റെ ദൈവത്തിന്റെ വചനത്തിലേക്ക് എന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നു. Who will support you? Who will comfort you? Who will guide you? എന്നുള്ള എല്ലാ ചോദ്യത്തിനും അബ്രഹാമിന് ഒരൊറ്റ ഉത്തരം, എനിക്ക് വെളിപ്പെട്ട ദൈവം. ആരാണ് നിന്റെ സംരക്ഷകൻ? ആരാണ് നിന്റെ ആശ്രയം? ആരാണ് നിന്റെ വഴികാട്ടി? ഒറ്റ ഉത്തരം, ദൈവം. അനേക ഉത്തരങ്ങളിൽ നിന്ന് ഒറ്റ ഉത്തരത്തിലേക്ക് എത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. അനേക ATM കാർഡുകളിൽ നിന്ന് ഒന്നിലേക്ക് ചുരുങ്ങുന്നതാണ്, ദൈവം എന്ന ATM കാർഡിലേക്ക് ചുരുങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. അനേകാശ്രയങ്ങളിൽ നിന്ന്, അനേക സുഖങ്ങളിൽ നിന്ന്, മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ അനേക ചോയ്സുകളിൽ നിന്ന്, ലോകം എനിക്ക് മുമ്പിൽ തുറക്കുന്ന അനേക വാതിലുകളിൽ നിന്ന്, അനേക ഓപ്പർച്യൂണിറ്റികളിൽ നിന്ന്, അനേക സുഖ ശീതളിമകളിൽ നിന്ന്, അനേക സന്തോഷങ്ങളിൽ നിന്ന് ഒന്നിലേക്കുള്ള ചുരുക്കവും ആ ഒന്നിനോടുള്ള അനുസരണവുമാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ പാടാറുണ്ട്, ഒന്നേയുള്ളനി ധ്യാനന്ദമുല്ലകിൽ യേശുവിൻ സന്നിധി അണയുവത്. ഒന്നിലേക്കുള്ള ചുരുക്കമാണ്, ഒന്നിനോടുള്ള അനുസരണമാണ്. റിമോട്ടിൽ മാറി മാറി ചാനലുകൾ കാണുമ്പോൾ ആദ്യം ന്യൂസ്, അതിനുശേഷം സീരിയല്, അതിനുശേഷം സിനിമ, ഇതെല്ലാം മാറി മാറി കാണുമ്പോഴും സെറ്റിയില് കടലയും കുറിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ദൈവം തന്നെ ഇത് തുന്നിക്കൂട്ടി വെക്കുവോ? ഇതെല്ലാം കണ്ട് കാലും കാലും കയറ്റി കടലയും കുറച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പാട്ട് പാടുക, ഒന്നേയുള്ള എനിക്ക് ആനന്ദമുല്ലകിൽ യേശുവിൻ സന്നിധി അണയുവത്. ഒന്നേ ഉള്ളെന്ന്, പലതുണ്ട്, അത് ഞാൻ മറ്റു പലതും കണ്ടോണ്ടിരിക്കുക. എമംഗ് ദാറ്റ് ക്രൈസിസ് വൺ എമംഗ് ദാറ്റ് എന്ന് പറഞ്ഞ അങ്ങനെയാണോ? അങ്ങനെയാണോ കൊച്ചുകുഞ്ഞു ഉപദേശിച്ച് പാട്ട് പാടിയത്? പ്രിയമുള്ളവര്, അബ്രഹാം ഈ പാട്ട് പാടുകയല്ലായിരുന്നു, അബ്രഹാം ഈ പാട്ട് ജീവിക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് പാട്ട് പാടാൻ പഠിക്കുന്നതല്ല. ഞാൻ ഓർത്തഡോക്സിലായിരുന്ന സമയത്ത് പള്ളിയിലൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. ഞാൻ ക്രിസ്ത്യാനി ആയപ്പോൾ എന്റെ പാട്ടല്ല മാറിയത്, എന്റെ സുറിയാനി സ്റ്റൈലിലുള്ള പാട്ട് മാറി. ഞാനിപ്പം പെന്തക്കോസ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വായിലുള്ള പുതിയ പാട്ടല്ല. അബ്രഹാം ഈ പാട്ട് പാടാൻ മെനക്കെട്ടില്ല, പക്ഷേ ആ പാട്ട് ജീവിതമാക്കി തീർക്കുവാനിടയായി തീർന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അനുസരണമാണ്. ഒന്നിലേക്ക് ഈ ലോകത്തിന്റെ പലവിധമായ ചോയ്സുകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ പലവിധമായ സുഖ ശീതളമകളിൽ നിന്ന് ഒന്നിനോടുള്ള അനുസരണത്തിലേക്ക് അത് വരുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം, ദൈവ വചനത്തോടുള്ള അനുസരണം. കർത്താവേ, ഇതിനു മുമ്പ് പലതിലും ഞാൻ ആശ്രയിച്ചു, പലതിനെ ഞാൻ അനുസരിച്ചു, പലതിനെ ഞാൻ കീഴ്പ്പെട്ടു, പലരുടെ സ്നേഹത്തിനും നിർബന്ധത്തിനും എല്ലാ ആശ്വാസത്തിനും എല്ലാം ഞാൻ അഭയപ്പെട്ടെങ്കിൽ ഇന്ന് മുതൽ നിന്റെ വചനമെന്ന ഇതിലേക്ക് മാത്രം ഞാൻ എന്റെ ആശ്രയത്തെ ചുരുക്കുകയാണ്, ഇതിനെ മാത്രം അനുസരിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അതില്ലാത്ത എല്ലാ ക്രിസ്തീയ വിശ്വാസവും വ്യാജമാണ്. ഞങ്ങളുടെ നാട്ടില് എം ഐ യോഹന്നാൻ സാർ പറഞ്ഞു, ലോകം അംഗീകരിക്കുന്ന ഒരു സുശേഷ പ്രാസംഗികനുണ്ട്, പണ്ടൊക്കെ വിടുതൽ ഗ്രൂപ്പ് എന്ന് അറിയപ്പെട്ടിരുന്നു. അവരുടെ മുദ്രാവാക്യം, നിന്നിടത്ത് തന്നെ നിന്നാ മതി, മാനസാന്തരപ്പെട്ടാ മതി. പ്രിയമുള്ളവര്, അങ്ങനെ ഒരു വചനം ബൈബിളിലില്ല. അബ്രഹാമിനോട് തേജോമയനായ ദൈവം പ്രതിഷ്ഠപ്പെട്ടത് പറഞ്ഞു, നിന്നിടത്ത് തന്നെ നിന്നാ മതി, അങ്ങനെ പറഞ്ഞൊന്നും ഇതിലില്ല. അങ്ങനെ പറഞ്ഞ ഒരാളുണ്ട്, അത് ഈജിപ്തിലെ ഫറവോ ആണ്. നീ എന്തിനാണ് മരുഭൂമി പോണേ? നിനക്ക് ഞാൻ ഇവിടെ പള്ളി പണി തരാമല്ലോ, നീ നിന്നിടത്ത് തന്നെ നിന്നാ പോരെ, ഇവിടെ നിനക്ക് എല്ലാ സെക്യൂരിറ്റി തരാം, നിനക്ക് എല്ലാം പള്ളി പണിയാനുള്ള ഫണ്ട് ഞാൻ തരാം, ബാധകൊണ്ട് ഞാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തേജോമയനായ ദൈവം ഏതോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വെളിപ്പാടായി ഒരു വിശ്വാസമായി പരിണമിച്ചാൽ അവനോട് ആവശ്യപ്പെടുന്നത്, നീ വിശ്വസിക്കുന്നെങ്കിൽ ഇതുവരെ നീ വെച്ചിരുന്ന എല്ലാത്തിനും വെട്ടിമാറ്റി ഒന്നിലേക്ക് നീ കടന്നു വന്നാട്ടെ, ഇതിനെ അനുസരിക്കുക. ജീവൻ കൊടുത്തും എനിക്കുള്ളതെല്ലാം കൊടുത്തും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ച് മനസ്സിലാക്കാൻ ബൈബിൾ കോളേജ് പഠിക്കാനുമല്ല, ഇതനുസരിക്കുവാൻ ഞാനിതാ ഇന്നിറങ്ങി പുറപ്പെടുന്നു. ഇതിലും കുറഞ്ഞ ഒരു വിശ്വാസം വ്യാജമാണ്. കർത്താവേ, ഇതിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അനുസരിക്കാൻ എന്നെ കിട്ടുകയില്ല. ഒരു കുഴപ്പമില്ല, മടങ്ങിപ്പോയാൽ പകുതി വിശ്വാസവുമായിട്ട് സഭയിൽ വന്ന് ബാക്കിയുള്ളവർ മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ചോദ്യം ചെയ്യാതെ, ഒരു മരുവായികളെ കുറിച്ച് ചിന്തിക്കാതെ എന്റെ ജീവൻ അവരെ റിസ്ക്കാക്കിയും ഇതനുസരിക്കാനുള്ള തയ്യാറെടുപ്പാണ്, മനസ്സാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്നാനപ്പെട്ടി സഭയിലെ മെമ്പേഴ്സ് ആയിരിക്കുന്നെങ്കിൽ ഷിബു ബ്രദർ പറയുന്നതെല്ലാം അനുസരിക്കാം, മറ്റു സഹോദരന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാം എന്നുള്ള വിശ്വാസത്തോടെയോ എന്നുള്ള കാഴ്ചപ്പാടോടെ അല്ല പ്രിയമുള്ളവരെ നമ്മൾ വന്നിരിക്കുന്നത്. ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാമെന്നുള്ള ഒരൊറ്റ പ്രമാണമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അതാണ് എന്നെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക്, നിർവ്യാജ വിശ്വാസത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ പ്രവൃത്തി വിശ്വാസത്തിന്റെ അനുസരണം. പ്രിയമുള്ളവരെ, പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ് വിശ്വാസത്തിന്റെ അനുസരണം? കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്താണ് വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്ന ഈ പ്രക്രിയ. ഇവിടെയും നമ്മൾ ലൂക്കോസ് 5-ൽ കാണുന്നത് പത്രോസും യേശുവും തമ്മിലുള്ള ആദ്യ കാലഘട്ടങ്ങളിലെ പരിചയപ്പെടലാണ്. ലൂക്കോസ് 5-ൽ നമ്മൾ കാണുന്നത് ഗലീല കടൽപ്പുറത്ത് യേശു വന്ന് നിൽക്കുമ്പോൾ പത്രോസ് ഒരു വീശലെല്ലാം കഴിഞ്ഞ് വല ഉണക്കിക്കൊണ്ട് വല കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് യേശു അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, പത്രോസേ ഞാൻ നിന്റെ പടകൽപ്പം നീക്കണം, ഞാൻ നിന്റെ പടകിലിരുന്ന് പ്രസംഗിക്കട്ടെ എന്ന് പറയുന്ന ഭാഗമാണല്ലോ. പ്രിയമുള്ളവർ, അതിന്റെ 4-ാം വാക്യം മുതൽ വായിക്കണം. 5-ാം അധ്യായം ലൂക്കോസ് 5:4.
അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുമ്പാറാക്കുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംരംഭം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ് യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവനെ തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടക്കുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു.
പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നാമത് യേശു ഇടപെടുന്ന കാര്യമായി ഇടപെടുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള വിശ്വാസം അംഗീകരിച്ചാൽ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒന്നാമത്തെ പ്രവൃത്തി വിശ്വാസത്തിന്റെ അനുസരണമാണ്, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണമാണ്. അതുകൂടാതെ മുമ്പോട്ട് വിശ്വാസത്തിൽ വളർച്ച സാധ്യമല്ല. ഇവിടെ നമ്മൾ, ഞാൻ പത്രോസിനെ പരിചയപ്പെടുത്തട്ടെ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു പ്രഭാതത്തിൽ പത്രോസ് വല നന്നാക്കുകയാണ്. വളരെ നിരാശനാണ്, ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. അന്ന് വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം വളരെ പ്രയാസത്തിലാണ്, നനഞ്ഞ് വിശന്ന് ദാഹിച്ച് തണുത്ത് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരാശ്വാസത്തിന് വേണ്ടി കൊതിച്ച് നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് യേശു അവന്റെ പടകിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. 2 പടകുണ്ടായിരുന്നെങ്കിലും പത്രോസിന്റെ പടകിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പത്രോസേ, പടകിൽ കരയിൽ നല്പം നീക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പത്രോസ് കരയിൽ നല്പം നീക്കി ഗുരുവിന് പ്രസംഗിക്കാൻ വേദി ഉണ്ടാക്കി കൊടുത്തു. ഈ സമയം മുഴുവൻ ഗുരു ഒരുപക്ഷെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പ്രസംഗിച്ചെങ്കിൽ ആ സമയം മുഴുവൻ വഞ്ചി കൺട്രോൾ ചെയ്ത് ഒരുപക്ഷെ ഈ ഗുരുവിന്റെ പ്രസംഗങ്ങളെല്ലാം കേട്ട് പത്രോസ് അവിടെ ഇരിക്കുകയാണ്. തന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഗുരു പറയുകയാണ്, പത്രോസേ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുകയും. ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ് യേശുവിനോട് എന്റെ പടക് ശൂന്യമാണെന്ന് പറയുന്നില്ല. എന്റെ പടകിനെ നിറയ്ക്കുവാൻ അപേക്ഷിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് യേശു എന്ന് പോലും പത്രോസ് അത്രയ്ക്കൊന്നും വിശ്വസിക്കുന്നതുമില്ല. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ യേശു ചെയ്യുന്ന ഒന്നാമത്തെ പ്രവൃത്തി പത്രോസിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ നോക്കി പത്രോസ് കാര്യമായിട്ടൊന്നും വിശ്വസിച്ചില്ല. ഗുരു പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീരെന്ന് പറയുമ്പോഴും പത്രോസ് പറയുന്ന മറുപടി, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വില ഇറക്കാം. ഇത് തികഞ്ഞ വിശ്വാസത്തിന്റെ ഒരു മറുപടിയാണോ? അല്ല. പത്രോസ് തുറന്ന് സമ്മതിക്കുകയാണ്, കർത്താവേ ഗലീല കടൽ മുഴുവൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, ചെറുപ്പം മുതലേ മീൻപിടുത്തമാണ്, ഏത് സമയത്താണ് പിടിക്കേണ്ടത്, ഏത് സ്ഥലത്താണ് പിടിക്കേണ്ടത് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ്. കർത്താവേ അവിടുന്ന് ഒരു തച്ചനാണ്, അങ്ങേക്ക് ഈ മീൻപിടുത്തോ വലയോ വള്ളോ ഒന്നും അറിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ, ഗുരുവേ എന്റെ മുൻ പരിചയങ്ങൾ പറയുന്നു ഇപ്പോൾ മീൻ പിടിക്കുന്ന വെറുതെയാണ്, എന്റെ കൂട്ടുകാർ പറയുന്നു ഇപ്പോൾ മീൻ പിടിക്കുന്ന വെറുതെയാണ്, എല്ലാം ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കാലാവസ്ഥയും എല്ലാം പറയുന്നു ഇപ്പോൾ മീൻ പിടിച്ചിട്ട് കാര്യമില്ല. കർത്താവേ എല്ലാ ആലോചനകളും എതിരായിരിക്കുമ്പോഴും ദൈവമേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ദൈവം പറയുമെന്ന്, ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നതല്ല വിശ്വാസത്തിന്റെ അനുസരണം. നമ്മൾ വിശ്വാസവും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പ്രതീക്ഷ
എക്സ്പെക്ടേഷൻ. പത്ത് ദിവസം കഴിഞ്ഞ രാത്രിയിൽ ഓരോ തവണ വല എറിയുമ്പോഴും വിശ്വാസത്തോടെയാണോ വല എറിയുന്നത്, പ്രതീക്ഷയോടെയാണോ വല എറിയുന്നത്? അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ രണ്ട് സംഗതികൾ തിരിച്ചറിയണം. പത്രോസ് വല എറിയുന്നത് വിശ്വാസത്തോടെയല്ല, പത്രോസ് വല എറിയുന്നത് പ്രതീക്ഷയോടെയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് വിശ്വാസമല്ല, അതൊരു പ്രതീക്ഷയാണ്. അത് വിശ്വാസത്തെക്കാൾ വളരെ ആഴം കുറഞ്ഞ സംഗതിയാണ്. ഞാന് രാവിലെ അവിടുന്ന് കാറ കയറി ഇവിടെ ഇരുന്നു, ഇവിടെ ഇന്ന സമയത്ത് എത്തിച്ചേരുമെന്നുള്ളത് വിശ്വാസത്തെക്കാൾ അധികമായതൊരു പ്രതീക്ഷയാണ്. കാരണം സാഹചര്യങ്ങളല്ല അനുകൂലമായതുകൊണ്ട് എന്റെ ബുദ്ധി എന്നോട് പറയുകയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അല്ലേ. ഞാൻ രാത്രി വന്ന ട്രെയിൻ സുഖമായിട്ട് എല്ലാ റൈറ്റ് ടൈമിൽ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രതീക്ഷയാണ് ഇന്ന് രാവിലെ ഇവിടെ എത്താൻ കഴിയുമെന്നുള്ളത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഈ എന്റെ ട്രെയിൻ ഇടിച്ചു മറിഞ്ഞു, അനേകർ ആശുപത്രിയിലായി, എനിക്ക് സാരമായ പരിക്കൊന്നും പറ്റിയില്ല. പിന്നെ ആ ഭാഗത്തോടെ ട്രെയിൻ ഓടുന്നില്ല, അടുത്തെങ്ങും യാതൊരു റോഡോ ആൾ സൗകര്യം ഒന്നും ഇല്ലാത്തൊരു നിർജ്ജന പ്രദേശമാണ്. അങ്ങനെ ഇരിക്കെ ദൈവം എന്നോട് പറഞ്ഞു, നീ നാളെ രാവിലെ 10:30 ഇവിടെ KR ചർച്ചിൽ എത്തുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നത് അതെന്റെ പ്രതീക്ഷയല്ല, അതെന്റെ കറ തീർന്ന വിശ്വാസമാണ്. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ ഇങ്ങനെ 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 എന്നാ പറയുന്നത്, നമ്മള് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാന്ന് പറയും മാത്സില്, ഇത്രയും ഇങ്ങനെ നടന്നതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും, നാളെ അടുത്ത സെക്കൻഡിൽ ഇങ്ങനെ ആയിരിക്കും, അടുത്ത മണിക്കൂറിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് അത് എക്സ്ട്രാപ്പോളേഷനാണ്. അത് ഇതുവരെയുള്ളതിന്റെ കണക്ക് കൂട്ടി ഇനി ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അത് ശാസ്ത്രമാണ്, അത് മാനുഷിക ബുദ്ധിയാണ്. എന്നാൽ സാഹചര്യങ്ങളെല്ലാം ഇല്ല 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 അസാധ്യമെന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷയല്ല, അതാണ് വിശ്വാസം. അത് മാത്രമാണ് വിശ്വാസം. മറിയോട് ചർച്ചക്കാരത്തി എലിസബത്ത് പറയുന്നത്, ദൈവം തന്നോട് അരളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം ഒരു സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ചു, അവള് ഒരു മാസം കഴിഞ്ഞപ്പം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഗർഭിണിയായി, ഇനി ഒരു 5-6 മാസം കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നുള്ളത് അത് പ്രതീക്ഷയാണ്. ഇതുവരെയുള്ള സംഭവങ്ങളുടെ തുടർച്ച ഇനിയും സംഭവിക്കുമെന്നുള്ളത് പ്രതീക്ഷയാണ്. എന്നാൽ വിവാഹം പോലും കഴിയാതെ പുരുഷനെ അറിയാതിരിക്കുന്ന നാളുകളിൽ ദൈവപ്രത്യക്ഷൻ പറയുകയാണ്, ദൈവം തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാക്കുമെന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം. പിന്നെ നമ്മുടെ ബുദ്ധിയിൽ കണക്ക് കൂട്ടി ഇന്നെ പോലെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. എനിക്കൊരു ജോലി കിട്ടും, എന്റെ വിവാഹം നടക്കും, എനിക്ക് രോഗസൗഖ്യം വരും, ഇതെല്ലാം പ്രതീക്ഷയാണെങ്കിൽ, പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ദൈവം അങ്ങനെ അരളി ചെയ്തിരിക്കുന്നതുകൊണ്ട് ലോകം മുഴുവൻ എതിരാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അതുപോലെ നമ്മുടെ വ്യത്യാസം, പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ ശിഥിലമായി പോകുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. പ്രതീക്ഷകൾ എല്ലാം നിറവേറുമെന്ന് ബൈബിളിലില്ല, മോഹങ്ങൾ എല്ലാം ഗർഭം ധരിക്കുമെന്ന് ഇല്ല, എല്ലാം ഗർഭം ധരിക്കണമെന്നില്ല, മോഹങ്ങൾ ഗർഭം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്, പ്രതീക്ഷകളെല്ലാം നടക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധിക്ക് ഒരു തരത്തിലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത അസാധ്യം അസാധ്യമെന്ന ലോകവും എന്റെ ബുദ്ധിയും എന്റെ ഭാര്യയും എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ അസാധ്യമെന്ന് പറയുന്നിടത്ത് എന്റെ ദൈവം പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ഞാൻ പത്രോസിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ 1-ാം ഭാഗത്ത് പത്രോസിന്റെ അനുസരണത്തിൽ ആ ആഴത്തിലുള്ള വിശ്വാസവും നമുക്ക് കാണുവാനില്ല. ഇവരിൽ വിശ്വാസം ഉളവാകേണ്ടതിനാണ് ദൈവം ആ അടയാളം ചെയ്യുന്നത്. അത് ദൈവം ചെയ്യുന്നത് ഒരടയാളമായിട്ടാണ്. നമ്മൾ യോഹന്നാൻ സുവിശേഷം ഒത്തിരി അടയാളങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇതവൻ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്തു. എന്താണ് അടയാളം? എന്താണ് അടയാളം? മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അടയാളം. കാനാവിലെ കല്യാണത്തില് പച്ചവെള്ളം വീഞ്ഞാക്കിയെങ്കിൽ വീഞ്ഞ് നല്ലതാണ്, ഇനി ഇതുപോലെ വീഞ്ഞ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നതല്ല അടയാളം, വീഞ്ഞുണ്ടാക്കിയവനിലേക്ക് ചൂണ്ടുന്നതാണ് വീഞ്ഞ്. നീ ഇത്രയും നല്ല വീഞ്ഞ് നുണഞ്ഞിറങ്ങുന്നെങ്കിൽ നീ വീഞ്ഞിന്റെ രുചിയല്ല ഗ്രഹിക്കേണ്ടത്, ഇതുണ്ടാക്കിയവൻ ആരാണ് എന്ന് തിരിച്ചറിയാനാണ് ദൈവം വീഞ്ഞിനെ പകർന്നത്. അത് പിടിച്ച് ലഹരി പിടിച്ച് പൂസാവാനല്ല, ഇനി ഇതുപോലെ വീഞ്ഞു കൊണ്ടെത്താ എന്ന് പറയാനല്ല. ഇതുണ്ടാക്കിയവൻ വീഞ്ഞിനേക്കാൾ ആഗ്രഹിക്കത്തക്കവനാണ്. ഇതുണ്ടാക്കിയവൻ പച്ചവെള്ളത്തെ ഒരുവൻ വീഞ്ഞാക്കിയെങ്കിൽ അവൻ ദൈവപുത്രനല്ലേ എന്ന് അന്വേഷിച്ച് ദൈവപുത്രന്റെ മഹത്വത്തിലേക്ക് നടന്നെടുക്കുവാനാണ് അടയാളം ചെയ്യുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നാമത് സംഭവിച്ചത് അടയാളമാണ്. നിനക്ക് ഈ മീൻ തന്നവനായ ഞാൻ ആരാണ്? പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമ്മുടെ അതിഭയങ്കരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വിശ്വാസത്തിലേക്ക് വന്ന നാളുകൾ നമുക്ക് രോഗസൗഖ്യം ലഭിച്ചു, നമ്മുടെ കടം മാറി, നമുക്ക് സന്തോഷവും സമാധാനവും ലഭിച്ചു. ഇല്ല, അതിന്റെ അപ്പുറം ഞാൻ പറയാം, എനിക്ക് ജീവരക്ഷ ലഭിച്ചു, എനിക്ക് ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്തിലൂടെ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവത്തിന്റെ മകനായി സ്വർഗത്തിന്റെ അവകാശിയായി. ഇതെല്ലാം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആഴമേറിയ വിശ്വാസത്താൽ സംഭവിച്ച കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ അപ്പുറത്ത് ഉള്ള ആഴത്തിലേക്ക്, വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ നടന്ന് കയറേണ്ടത് ദൈവം ഇട്ട് തന്ന ചവിട്ടുപടികളാണത്. അത് തന്നെയല്ല വിശ്വാസം. അതിൽ ആ തലത്തിൽ തന്നെ നിൽക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. ആ തലത്തിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ നിങ്ങൾ സങ്കല്പിച്ചു നോക്കണേ. പത്രോസ് മീൻ കിട്ടി, രണ്ട് പടക് നിറച്ച് മീൻ കിട്ടി, മുങ്ങുമാറാകുവോളം നിറച്ചു എന്ന് പറഞ്ഞാൽ വലയിൽ പിന്നെ മീൻ കിടക്കുക. ഒരു മീനോടെടുത്ത് വള്ളത്തിലേക്ക് ഇട്ടാൽ വള്ളം മുങ്ങും. ഒരു മുക്കുവന് എന്ത് വിഷമാ, മീൻ അത്. അപ്പൊ ഒരുപക്ഷെ ആ മീനിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ആ മീനിനെ പിടിച്ച് വലിച്ചുകൊണ്ട് കരയിലേക്ക് കൊണ്ടുവരണം. അത്രയ്ക്ക് മീൻ കിട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പത്രോസ് ബുദ്ധിമാനും ബിസിനസ്സുകാരനും നമ്മുടെ രണ്ടുകൂസുകാരെ പോലെ ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ പത്രോസ് എടുക്കാവുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. കർത്താവേ, എന്ത് അതിശയായിപ്പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല, രണ്ട് പടക് നിറച്ച മീൻ. യേശുവേ, ഇതിന്റെ ദശാംശം ശുഭപാസ്ക്കാൻ കൊടുത്തു. ഒരു മീൻ പോലും കുറയ്ക്കത്തില്ല. 100 എണ്ണിയാൽ 10, 109 എണ്ണിയാൽ 11, കൃത്യമായിട്ട് കൊടുത്തോളാം കർത്താവേ. പിന്നെ ഒരു കാര്യം കർത്താവേ, ഈ അടിയനിനി ഈ ഗലീല കടലിൽ വല വീശി വീശി തളരാതെ വണ്ണം കർത്താവേ നാളെ രാവിലെ എന്റെ പടകിൽ വരണമേ. നാളെ ഞാൻ വീശുന്നില്ല കർത്താവേ, അങ്ങ് വന്നിട്ടേ വീശത്തുള്ളൂ. അങ്ങ് പറയണം എവിടെ വീശണം, ഇടത്തോ വലത്തോ മുകളിൽ ആകാശത്തേക്ക് വീശാൻ പറഞ്ഞപ്പോൾ ഞാൻ വീശാം, മീൻ കിട്ടിയാ മതി. കർത്താവേ അതിന്റെയും 10-ൽ 1 അല്ല കർത്താവേ, ഇനി അതിൽ അവിടുന്ന് ദുരാഗ്രഹി അത്യാഗ്രഹാണി 20% പറയാൻ തരാം. എന്താ ഒരു ബിസിനസ് അല്ലേ, ചുമ്മാ ഒറ്റ വീശ മതി, രണ്ട് പടക് നിറച്ച് കിട്ടും, 20% കൊടുക്കാൻ ഞാൻ സമ്മതിച്ചതിനെ, 50% കൊടുത്താനോ, 90% കൊടുത്താനോ പറ്റും. ലാഭക്കച്ചവടമല്ലേ, എങ്കിൽ പോലും ലാഭക്കച്ചവടമല്ലേ. പ്രിയമുള്ളവര്, ഇതിനാണോ ദൈവം പത്രോസിന് മീനെ കൊടുത്തത്? I can be your best business partner. I can make you successful. നിനക്ക് ലോകത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുക, ഞാൻ നിനക്ക് നല്ലൊരു ഗുരുവാണ്. നിന്റെ വലയേക്കാൾ വള്ളത്തേക്കാൾ നീ ആശ്രയിക്കേണ്ടത് എന്നെയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ജോലിക്കയറ്റം തരുവാൻ വന്നവനാണോ എന്റെ കർത്താവ്? എനിക്ക് രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ മാത്രം വന്നവനാണോ എന്റെ കർത്താവ്? എനിക്ക് ലോകത്തിന്റെ വഴികളിലൂടെ മുമ്പോട്ട് പോകാൻ എനിക്ക് വഴി വെട്ടിത്തെളിച്ചു തരുന്നവനാണോ എന്റെ കർത്താവ്? എനിക്ക് ലോകത്തിലെ മോഹങ്ങളെ സാധ്യമാക്കുവാൻ വേണ്ടി എന്റെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവനാണോ എന്റെ കർത്താവ്? പത്രോസ് ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് പിറ്റേ ദിവസവും വലയുമായിട്ട് പോയിരുന്നെങ്കിൽ അവന് മീനെ കൊടുക്കുകയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയ്യോ, അത്രയ്ക്ക് ദുഷ്ടനാണോ? തന്നോട് യാചിക്കുന്നവരൊന്നും കൊടുക്കത്തില്ല എന്ന് പറയുമോ? അവൻ അത്യാവശ്യം മീൻ പിടിച്ച് ജീവിച്ചു പോയേനെ, പണ്ടത്തേക്കാളും ഭേദമായേനെ. കാരണം ഓരോ തവണയും വല എറിയുമ്പോഴും യേശുവേ എന്ന് വിളിച്ചിട്ട് എഴുതുന്നു. അപ്പൊ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. പക്ഷേ അവൻ അപ്പോസ്തലനായി മരിക്കത്തില്ലായിരുന്നു, അവൻ മുക്കുവനായി മരിച്ചേനെ. അവന്റെ അഡ്രസ് മാറ്റാനാ ദൈവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത്. അവനിനി ഒരിക്കലും മുക്കുവാനാകരുത്, എനിക്കവനെ ആവശ്യമുണ്ട്. ലോകത്തിലെ 10,000 മുക്കുവരിൽ ഒരുവനായിട്ട് ജീവിച്ച് മരിക്കാനല്ല പത്രോസിന് യേശു മീനെ കൊടുത്തത്. മുക്കുവൻ എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് അപ്പോസ്തലൻ എന്നുള്ള സ്റ്റാറ്റസിലേക്ക്. അതിനവൻ വെളിപ്പെടേണ്ടത് മീനിന്റെ എണ്ണമല്ല, അവന് വെളിപ്പെടേണ്ടത് മീൻ കൊടുത്തവന്റെ മഹത്വമാണ് അവന് വെളിപ്പെടേണ്ടത്. പ്രിയമുള്ളവരെ, അന്ന് പകല് യേശു പടകിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പത്രോസേ എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞപ്പോ പടകിന്റെ ഒരു സൈഡിൽ യേശു നിൽക്കുകയാണ്, മറു സൈഡിൽ അപ്പോൾ പിടിച്ച് പടക്കുന്ന രണ്ട് പടക് നിറച്ച് മീൻ നിൽക്കുകയാണ്, നടുക്ക് പത്രോസ് നിൽക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത നേട്ടം, ഭൗതികമായ നേട്ടം, അവൻ ഇന്നലെ വരെ കൊതിച്ചതായ നേട്ടം, ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ നേട്ടങ്ങളുടെ എല്ലാം ദാതാവായ യേശുവിനെ അവൻ കാണുകയാണ്. യേശു അവനോട് പറയുകയാണ്, കം ആൻഡ് ഫോളോ മീ. അന്ന് ഞാൻ വിചാരിക്കുകയാണ്, അന്ന് പകൽ പത്രോസിന്റെ ഹൃദയത്തിൽ വടംവലികൾ നടന്നു. ഏതാണ് എനിക്ക് പ്രിയപ്പെട്ടത്? ഒരു വശത്ത് അപ്പോൾ എനിക്ക് ലഭിച്ചതായ വലിയൊരു വിളവ്, ഇതുവരെ എന്റെ കുടുംബത്തെ പുലർത്തിയതായ വള്ളം, ഇതുവരെ എനിക്ക് അന്നം തന്നതായ വല, ഇതുവരെ എന്നെ പോഷിപ്പിച്ചതായ കലീല കടൽ, എന്നെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നതായ എന്റെ മാതാപിതാക്കൾ, എന്നെ ആശ്രയിച്ച് കുടുംബത്തിൽ ഇരിക്കുന്നതായ എന്റെ ഭാര്യ മക്കൾ, ഒരു വശത്ത് ഇന്നലെ വരെ ഞാൻ ഇടപെട്ട് നടന്ന ലോകം, മറുവശത്ത് ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് താൻ സത്യദൈവവും സൃഷ്ടാവുമാണെന്ന് വെളിപ്പെടുത്തി തന്ന യേശു മറുവശത്ത് കൈനീട്ടുകൾക്കാണ്, കം ആൻഡ് ഫോളോ മീ. ഒരു വശത്ത് ലോകം, ഒരു വശത്ത് ലോകത്തിന് തരാൻ കഴിയുന്ന സമ്പത്ത്, ലോകത്തിന് തരാൻ കഴിയുന്ന സുഖങ്ങൾ, ലോകത്തിന് തരാൻ കഴിയുന്ന സ്നേഹം, ലോകത്തിന് തരാൻ കഴിയുന്നതെല്ലാം പുറകിൽ നിൽക്കുമ്പോൾ മറുവശത്ത് ലോകത്തെ സൃഷ്ടിച്ചവനായ യേശു. വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അനുസരണം. ആരെ അനുസരിക്കുന്നു? ആരെ അനുസരിക്കുന്നു? നീ സൃഷ്ടിയെ അനുസരിക്കുന്നുവോ? നിസൃഷ്ടാവിനെ അനുസരിക്കുന്നുവോ? ആര് നിന്നെ വലിക്കുന്നു? നിനക്ക് രണ്ടിനെ ഒരുപോലെ പിൻചെല്ലുവാൻ സത്യമല്ല. നിനക്ക് തേജോമാനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിന്നോട് ഒരു വാക്ക് അരുളി ചെയ്താൽ നിനക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. പത്രോസേ, നിനക്കിനി രണ്ടു വശത്തേക്ക് നടക്കാൻ സാധ്യമല്ല. ഇന്ന് നീ തീരുമാനിക്കണം, നീ യഥാർത്ഥത്തിൽ നിന്റെ ദൈവത്തെ വിശ്വസിക്കുന്നുവോ? വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി അനുസരണമാണ്. എത്രത്തോളം അനുസരണം? 180 ഡിഗ്രി തിരിവാണിത്, എബൌട്ട് ടേൺ ആണിത്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് സൃഷ്ടിയേക്കാൾ സൃഷ്ടിച്ചവനെ വിലമതിക്കുന്നതാണ്, സൃഷ്ടിയേക്കാൾ സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണ്. സൃഷ്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, സൃഷ്ടിയെ എറിഞ്ഞു കളഞ്ഞിട്ട്, സൃഷ്ടിയെ ദൂരത്താക്കിയിട്ട് എനിക്ക് നീ മാത്രം മതി എന്ന് പാടുന്നതല്ല വിശ്വാസം. എനിക്ക് നീ മാത്രം മതിയെന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസം. അബ്രഹാം പിതാവ് ഊരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയത്തെ ഉണർത്തിയതായ പാട്ട് കർത്താവേ, നീ മാത്രം മതി, നീ മാത്രം മതി. ആ പാട്ടുകൾ പാടിയത് അബ്രഹാമിന്റെ അധരങ്ങളല്ല, മുന്നോട്ട് നടന്നു പോയ അബ്രഹാമിന്റെ കാലുകളാണ് ആ പാട്ട് പാടിയത്. തേജോമയനായ ദൈവമേ, അവിടുന്ന് മാത്രം മതി. പത്രോസ് പടവും വലയും വള്ളവും വിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചപ്പോ പത്രോസിന്റെ അധരങ്ങളല്ല പാടിയത്, പത്രോസിന്റെ ഓരോ കൽച്ചുവടും പാടി കർത്താവേ, നീ മാത്രം മതി. ഇതിൽ കുറഞ്ഞ ഒരു അനുസരണം നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാകുന്നില്ല. ഇതിൽ കുറഞ്ഞ ഒരു അനുസരണം എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇനി സൃഷ്ടിയുടെ അടിമയല്ല, ഞാൻ സൃഷ്ടാവിന്റെ അടിമയാണ്. ഐ എം നോട്ട് ഗോയിങ് ടു സർവ് ദിസ് വേൾഡ്. ഈ ലോകമല്ല ഇനി എനിക്ക് അന്നം തരുന്നത്, ഈ ലോകമല്ല ഇനി എന്നെ സംരക്ഷിക്കുന്നത്. ഞാൻ ഈ ലോകത്തിന്റെ ചിലവറക്കിയല്ല, ഞാൻ ഈ ലോകത്തിന്റെ പുറകെ പിച്ചപാത്രം തെണ്ടി നടക്കുന്ന ഒരു തെണ്ടിയല്ല, ഞാൻ എന്റെ സൃഷ്ടാവിനെ അനുസരിക്കുന്നവനാണ്. Come and follow me എന്ന് സൃഷ്ടാവ് വിളിക്കുമ്പോൾ സൃഷ്ടിയെ എറിഞ്ഞു കളഞ്ഞിട്ട് സൃഷ്ടാവിന് പുറകെ പോകുന്നതാണ് അനുസരണ. പണ്ട് പൊട്ടന്മാരുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അവര് നെല്ലിക്ക കലർത്തിയ ഒരു കിണറ്റിലെ വെള്ളം കുടിച്ചപ്പോൾ
അവർ വളരെ മധുരം അനുഭവം അല്ല, നെല്ലിക്ക തിന്നിട്ട് കിണറ്റിലെ വെള്ളം കുടിച്ചപ്പോൾ വളരെ മധുരം അനുഭവപ്പെട്ടു. ഉടനെ പൊട്ടന്മാര് ഈ കിണറിനെ സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വലിയ വടം കെട്ടി കിണറിനെ വലിച്ചു. ഏലേലോ ഏലസ, ഈ കിണറിനെ നമ്മുടെ നാട്ടിലെത്തിക്കണം. ചിരിക്കണ്ട, പൊട്ടനാരാന്ന് പറയാൻ പോവാ. അബ്രഹാമിനെ ഊരിൽ നിന്ന് താൻ കാണാത്തതായ ദേശത്തേക്ക് വിളിച്ചപ്പോൾ ഊർ പട്ടണത്തിന് ചുറ്റും വടം വെച്ച് കെട്ടി വലിച്ച കാലം കഴിക്കുക. ഏലേലോ ഏലസ, എന്തിനാണ് എന്താ അബ്രഹാം ഇത്ര വേർക്കുന്നത്? എനിക്ക് തേജോമയനായ ദൈവത്തെ അനുസരിക്കണം, കൂടെ ഇവനോടെ വേണം. ബലിയാണ്, എടാ നിന്റെ വടം പൊട്ടട്ടെ. കോട്ടയത്ത് തിരുനക്കരയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വഞ്ചി തുഴഞ്ഞ അപ്പന്റെയും മകന്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊണ്ട് കയറ്റി വെള്ളത്തിൽ കയറ്റി തുഴയുകയാണ് ആലപ്പുഴയ്ക്ക്. അപ്പൻ പോയി അപ്പുറത്തെ ഷാപ്പിൽ നിന്ന് കള്ളുപിടിച്ചു, മോൻ പോയി ഇപ്പുറത്തെ ഷാപ്പിൽ നിന്ന് കള്ളുപിടിച്ചു. ഒരു വൈകുന്നേരം 7 മണിക്ക് തുഴച്ചു തുടങ്ങി. രണ്ടുപേരും കേറി വിട്ടോളാന്നും പറഞ്ഞ് തുഴഞ്ഞു 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 തുഴഞ്ഞ് രാവിലെ വെളുപ്പാങ്കാലം ഇവിടെ ഒരു കര കാണുന്നുണ്ട്. നിർത്തടാ. നിർത്തിയപ്പോൾ വണ്ടി ഇപ്പോൾ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. കാരണം ചെറിയൊരു കയറ് എടുക്കാൻ മറന്നുപോയി. തുഴഞ്ഞു, പാട്ടുപാടി, കൃത്യസമയം എല്ലാം തുഴഞ്ഞു, എല്ലാ പാട്ടും പാടി. ലോകം എനിക്ക് വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. പാട്ട് ഭയങ്കര മനോഹരമായിരുന്നു. കയറെടുക്കാൻ മറന്നുപോയി. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ലോകത്തെ മറന്നിട്ട്, ലോകത്തെ എറിഞ്ഞു കളഞ്ഞിട്ട്, ലോകത്തോട് പുറംതിരിഞ്ഞിട്ട് എനിക്ക് യേശു മാത്രം മതി, എന്നെ സംരക്ഷിക്കുവാൻ, എന്നെ വഴി നടത്തുവാൻ, എന്നെ ആനന്ദങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ എന്റെ യേശു മാത്രം മതി. വിശ്വാസി തിരിച്ചു ചോദിക്കും, അല്ല പാസേ, ലോകം ഇത്തിരിയെങ്കിലും വേണ്ടേ? ഇത്തിരിയെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ ഭാര്യയും മക്കളെയൊക്കെ ഓർക്കാതെ നമുക്ക് അങ്ങനെ പറ്റുമോ പാസ്റ്ററേ? മോനെ, 1 സെന്റ് ഊര് പോലും നിനക്ക് സാധ്യമല്ല. നീ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് വരികിൽ ഊർ പട്ടണത്തിൽ 1 സെന്റ് പോലും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ല. അപ്പൊ അടുത്ത മറുചോദ്യം വരും, പാസ്റ്ററേ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി, അബ്രഹാം. രണ്ടാമത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്തി, പത്രോസ്. മൂന്നാമത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്താം, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലവും ഉപേക്ഷിച്ച് ചവറയുന്നു. ഈ വാക്യം പൗലോസിന് മാത്രമല്ല പറയാൻ കഴിയുന്നത്, അബ്രഹാമിന് പറയാൻ കഴിയും. അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ലാഭമായിരുന്നു എല്ലാം ചെയ്തതെന്ന്. നമ്മൾ പാടാറുണ്ട്, ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വെക്കുന്നു തൃപാദത്തിൽ. അംഗപ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ കാഴ്ചയ്ക്കായി. ലാഭമായി തീരും സമസ്തവും ഞാൻ യാഗമായി വെക്കുന്നു തൃപാദ കാഴ്ചയായി വെക്കുന്നു തൃപാദത്തിൽ. സാധാരണ ഈ പാട്ട് പാടുന്ന എവിടെയാണെന്നറിയോ? മരണ വീട്ടില, ശവപ്പെട്ടിയില് മൂക്കി പഞ്ഞു വെച്ച് വെള്ളയൊക്കെ കൊടുത്ത് കിടക്കുമ്പോ ശവം പാടുന്ന പാട്ടാണ്. ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വെക്കുന്നു. ആ ശവത്തിന് പാടാൻ കഴിയാത്തതുകൊണ്ട് മറുപുരുഷനായി ഞാൻ ഏറ്റുപറിച്ച് പാടുകയാണ്. അബ്രഹാം ഈ പാട്ട് പാടിയത് മൂക്കി പഞ്ഞു വെച്ച നാളിലല്ല, ജീവനോടിരുന്നപ്പോ. ലോകത്തിന്റെ മുഴുവൻ സമൃദ്ധി അവന് മുമ്പിൽ നിന്നപ്പോ, ലോകം അവനെ മാടി വിളിച്ചപ്പോൾ, ലോകത്തിന്റെ സമൃദ്ധിയുടെ നടുവിൽ നിന്ന് അബ്രഹാം പറഞ്ഞു, ഞാൻ അനുസരിക്കുകയാണ്, ഞാൻ അനുസരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിശ്വാസ ഗോളത്തിന്റെ പരാജയം എന്ന് പറയുന്നത് വടം കെട്ടിയുള്ള അനുസരണമാണ്.
എന്റെ കാലുകളിൽ ഊര് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്റെ കയറെടുക്കാതെയുള്ള തുഴച്ചിലാണ്. മീനിനോട് കൂടെ എനിക്ക് ദൈവത്തെ സേവിക്കണം. കർത്താവ്, ഞാൻ മീൻ പിടിക്കുന്നതിന്റെ ഇടവേളയിൽ നിന്നെ അനുഗമിച്ചാ പോരെ? ശരിയല്ലേ? അപ്പൊ കുടുംബവും പട്ടിണി കിടക്കുകയല്ലേ? എന്തൊരു നല്ല ചോയ്സാണത്. അതിനെന്താ കുഴപ്പമുള്ളത്? കർത്താവ്, അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അങ്ങനെ എല്ലാവരും ഇതുപോലെ മീൻ പിടിക്കാൻ പോയാൽ, അല്ല യേശുവിന്റെ പുറകെ പോയാൽ പിന്നെ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? പത്രോസ് ചോദിക്കാൻ പാടില്ലേ? കർത്താവ്, ഈ ഗലീലയിലെയും കഫർനൗവിലെയും നസറത്തിലെയും ജനങ്ങൾ മീനിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് ആരും മീൻ കൊടുക്കും കർത്താവേ? അങ്ങനെ എല്ലാവരും നിന്റെ പുറകെ നടന്നാൽ കർത്താവ്, ഈ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അനുസരിക്കാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ലോകത്തിലെ കാര്യം എങ്ങനെ നടക്കും എന്ന് ചോദിക്കുന്നത്? അതെങ്ങനെയെങ്കിലും നടന്നോളൂ. നീ ജനിച്ചില്ലായിരുന്നു, ഈ ലോകത്തിലെ കാര്യം എങ്ങനെ നടക്കും? അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞ കർത്താവിന് മനസ്സിലാവും, കർത്താവ് എനിക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒത്തിരി എന്തിനാ മുട്ടായി ചോദിക്കുന്നത് എന്തിനാ? പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയായ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ഹോളി വരിക എന്നുള്ളതും കൈയടിക്കുക എന്നുള്ളതും പാട്ടുപാടുക എന്നുള്ളതാന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ സ്വർഗം എന്നെ വിശ്വാസിയായിട്ട് അംഗീകരിക്കുന്നത് വിശ്വാസത്തിന്റെ അനുസരണമാണ്. പത്രോസിന്റെ അനുസരണത്തെ ഞാൻ പരിചയപ്പെടുത്തി, പൗലോസിന്റെ അനുസരണത്തെ ഞാൻ പരിചയപ്പെടുത്തി, ഓരോ അനുസരണം കൂടെ പരിചയപ്പെടുത്തി, ഒരു മനുഷ്യന്റെ കൂടെ അനുസരണം പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുക. അത് യേശു പറഞ്ഞ ഉപമയിലാണ് ആ മനുഷ്യനുള്ളത്. സ്വർഗരാജ്യം വിലയേറിയ ഒരു നിധിയോട് സദൃശ്യം. മത്തായി സുവിശേഷം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റ്, 13:45, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. 46 അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ. അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാവോ ആരെങ്കിലും? 46:13 മത്തായി 13. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ, അതിന് മുമ്പത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട് വിലയേറിയ വില ഒരു നിധി കണ്ടെത്തിയാറെ. ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ വയൽ വാങ്ങി. ഇവിടെ കാണുന്ന വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ, അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങൾ ചോദിക്കും വിശ്വാസത്താൽ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ സാധ്യമാണോ? അബ്രഹാമിനെ പോലെ മുഴുവൻ വിട്ട് ദൈവം മാത്രം മതി എന്ന് പറഞ്ഞ ദൈവത്തെ മാത്രം വിശ്വസിച്ച് നടക്കുക സാധ്യമാണോ? പത്രോസിനെ പോലെ ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ചപ്പെന്നും ചവർന്നും എണ്ണിക്കൊണ്ട് അതെല്ലാം മീനല്ല, ആരെങ്കിലും എടുത്തോട്ടെ, എന്റെ വീടിന് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും സംഭവിച്ചോട്ടെ, ഇതാ ഞാൻ ഗുരുവിനെ അനുസരിക്കുകയാണ്, അപ്രകാരം സകലതും മറന്ന് യേശുവിനെ പിൻപറ്റുക സാധ്യമാണോ? പൗലോസ് പറയുന്നത് പോലെ ഞാൻ സകല ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണിയിരിക്കുന്നു, വിശ്വാസത്താൽ ഇത് സാധ്യമാണോ? എന്തോ ഒരു വലിയ വിലയാണ് എന്നിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. അയ്യോ, ഇതെത്ര കഠിനവാക്കാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിന്റെ മറുവശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത് സംഭവിക്കുന്നത് ഇതൊരു കൽപ്പനയായതുകൊണ്ടല്ല, ഇത് സംഭവിക്കുന്നത് വിശ്വാസത്താലാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് വിശ്വാസം? ഇവിടെ ഒരു മനുഷ്യൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തി, വില മതിക്കാനാകാത്ത ഒരു മുത്ത് കണ്ടെത്തി എന്ന് പറയുമ്പോ ആ മുത്തിന്റെ വില എന്താണെന്നറിയോ? ഇൻവാലുബിൾ എന്ന് പറഞ്ഞാൽ ആ മുത്തിന്റെ വില അനന്തമാണ്. മാത്തമാറ്റിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ മുത്തിന്റെ വില ഇൻഫിനിറ്റിയാണ്. വില മതിക്കാനാകാത്ത വിലയേറിയ ഒരു മുത്ത് ഒരു വ്യാപാരി കണ്ടു. അബ്രഹാം കണ്ട വിലയേറിയ മുത്ത്, അബ്രഹാം കണ്ട ഇൻഫിനിറ്റി, അബ്രഹാം കണ്ട ഇൻഫൈനൈറ്റ് റിസോഴ്സ്, തേജോമയനായ ദൈവം. പത്രോസ് കണ്ട വിലയേറിയ മുത്ത്, ഇൻഫിനിറ്റി, യേശു ക്രിസ്തു. പൗലോസ് കണ്ട അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത പത്രോസിന് വെളിപ്പെട്ടായി. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് is a God of infinite resources. Anandamaya snehathinte udama, anandamaya sambathinte udama, anandamaya jnanathinte udama, anandamaya karunayude udama, attupogatha snehathinte udama. ബോട്ടിന്റെ ഒരു വശത്ത് ഇൻഫൈനിറ്റി, ബോട്ടിന്റെ മറുവശത്ത് ഫൈനൈറ്റ് റിസോഴ്സസ്. ഫൈനൈറ്റ് എന്നുള്ളതിന്റെ മലയാളം എനിക്ക് മനസ്സിലാകുന്നില്ല. പരിമിതമായ, ഒരു വശത്ത് അപരിമയനായ ദൈവം, മറുവശത്ത് പരിമിതികളുള്ളതായ ലോകം. ഞാൻ രണ്ടിനെയും പരിചയപ്പെടുത്തട്ടെ. ഇൻഫിനിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒന്നെടുത്താൽ ഒന്ന് കുറയുന്നില്ല. ഫൈനൈറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒന്നെടുത്താൽ ഒന്ന് കുറയും. പ്രിയമുള്ളവരെ, ഈ പരിമിതമായ ഫൈനൈറ്റ് റിസോഴ്സസ്, ഊരിലെ റിസോഴ്സസ് ഫൈനൈറ്റ് ആണ്, പരിമിതങ്ങളാണ്. തന്റെ വള്ളത്തിലെ മീൻ എന്ന് പറയുന്നത് പരിമിതമായ റിസോഴ്സസ് ആണ്. താൻ ഈ ലോകത്തിൽ കയ്യാളി വെച്ചിരിക്കുന്നതെല്ലാം പരിമിതങ്ങളാണ്, ഒന്നെടുത്താൽ ഒന്ന് കുറയുന്നതാണ്. ഈ ലോകത്തിലെ സ്നേഹം, ഈ ലോകത്തിലെ കരുതൽ, ഈ ലോകത്തിന്റെ തണൽ, ഈ ലോകം നൽകുന്നതെല്ലാം പരിമിതമാണ്. അംബായി കേട്ടാട്ടെ, ഈ ലോകം നിനക്ക് നൽകുന്നത് പരിമിതമാണ്. ഈ ലോകം നിന്നെ സ്വത്തുകൊണ്ട് മൂടിയാലും അത് ലിമിറ്റഡ് ആണ്. കാരണം നിന്റെ മരണ ദിവസത്തിന്റെ അപ്പുറത്തേക്ക് നിന്നെ കരുതുവാൻ ലോകത്തിനാവതില്ല, നിന്നെ സ്നേഹിപ്പാൻ ലോകത്തിനാകതില്ല, നിന്നെ വഴി നടത്തുവാൻ ലോകത്തിനാകതില്ല. നീ നേടുന്നതെല്ലാം പരിമിതങ്ങളാണ്. പരിമിതമായ സമയത്തേക്ക് നിനക്ക് ദൈവം ഉപയോഗിക്കാൻ തന്നിട്ടുള്ള പരിമിതമായ സമ്പത്തിന്റെ ഉടമയാണ് നീ. എന്നാൽ അബ്രഹാമേ, നിന്നെ വിളിച്ചവനായ തേജോമയനായ ദൈവം അപരിമയനാണ്, അളക്കുവാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ഉടമയാണ്. എനിക്ക് ചുറ്റും സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, അവരുടെ സ്നേഹം പരിമിതങ്ങളാണ്, അവരുടെ സ്നേഹം കുറഞ്ഞു പോകുന്നതാണ്, അവരുടെ കരുതൽ അറ്റുപോകുന്നതാണ്. എന്റെ നേരെ കൈ നീട്ടുന്ന യേശുവിന്റെ സ്നേഹം അപരിമയമാണ്, ഉതിർന്നു പോകാത്തതാണ്, നിത്യതയിലും എന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. ഈ ലോകം നൽകുന്നതെല്ലാം പരിമിതങ്ങളാണ്, തീർന്നു പോകുന്നതാണ്, ദ്രവിച്ചു പോകുന്നതാണ്. നിത്യതയോൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതല്ല. ഏറ്റവും കൂടിയാൽ മരണ ദിവസം വരെ ഇതെല്ലാം എന്റെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ. എന്നെ വിളിക്കുന്ന ദൈവം, ഈ ദൈവത്തിന്റെ നീട്ടിയ കരങ്ങൾ, ഈ ദൈവത്തിന്റെ തുറന്ന ഹൃദയം നിത്യതയിലും അറ്റുപോകുന്നതല്ല. Trading the finite for the infinite. വിശ്വാസം എന്ന് പറയുന്നത് അനന്തനായ, അനന്തമായ ദൈവത്തിന് വേണ്ടി പരിമിതമായ ലോകത്തെ ഉപേക്ഷിക്കുന്നതാണ്. അനന്തമായ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ പരിമിതമായ ലോകത്തിന്റെ സ്നേഹത്തെ മറക്കുന്നതാണ്. അനന്തമായ ദൈവത്തിന്റെ സമ്പത്തിന് മുമ്പിൽ പരിമിതമായ ലോകത്തിന്റെ സമ്പത്തിനെ ചവറ് എന്നെണ്ണുന്നതാണ്. ഇത് സംഭവിക്കുന്നത് ഇതൊരാജ്ഞയായാലല്ല, വിശ്വാസത്താല. ഐ ബിലീവ്, ദെയർഫോർ ഐ ലീവ്, ദെയർഫോർ ഐ ഡു. പ്രിയമുള്ളവരെ, വിലയേറിയ മുത്ത് കണ്ടെത്തിയ വ്യാപാരിയെ ആരെങ്കിലും കഴുത്തെ പിടിച്ച് തള്ളി നിർബന്ധിച്ച് മൂക്ക് കയറിട്ട് വലിച്ച് വിക്ക 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 എന്ന് പറഞ്ഞ് അവന്റെ സ്വത്ത് വിപ്പിച്ചതാണോ? ആണോ? അതോ ഈ വിലയേറിയ മുത്തിന്റെ വെളിപ്പാട് കിട്ടിയപ്പോ സന്തോഷത്തോടെയാണോ എനിക്കുള്ളത് വിറ്റത്? ക്രിസ്തീയ ജീവിതം വെളിപ്പാടിന്റെ ജീവിതമാണ്. അത് ഈ വിലയേറിയ മുത്തിന്റെ വില നമുക്ക് വെളിപ്പെട്ട് തരുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇത് പാസ്റ്റർ നിർബന്ധിച്ച് ദശാംശം ഇടിപ്പിക്കുന്ന കാര്യമല്ല. ഇത് പാസ്റ്റർ നിർബന്ധിച്ച്, ഇത് ദൈവത്തിന്റെ കൽപ്പനയായാൽ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നതല്ല. ഇതിനേക്കാൾ വില ഒന്ന് കണ്ടിട്ട് ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നതാണ്. ഇതാണ് വിശ്വാസം. പൗലോസ് തനിക്കുള്ളതെല്ലാം ചവറ് എന്നെണ്ണിയത് സന്താപത്തോടെയല്ല, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം. ബിക്കോസ് ഓഫ് ദ ഇൻഫൈനൈറ്റ് ഐ ആം ത്രോയിങ് അവേ ദ ഫൈനൈറ്റ്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ അനന്തമായ ശക്തിയുടെ വെളിപ്പാട്, ദൈവത്തിന്റെ അനന്തമായ കരുതലിന്റെ വെളിപ്പാട്. ആ വെളിപ്പാടിൽ തനിക്കിതുവരെയുള്ള പരിമിതങ്ങളായ സകലതിനെയും
ചപ്പറിനും ചവറിനും എണ്ണിക്കൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ പിൻപറ്റുന്നതാണ് വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. സന്താപത്തോടെ ലോകത്ത് എറിഞ്ഞു കളയുന്നതല്ല. അബ്രഹാം സന്താപത്തോടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഊരിൽ നിന്ന് പുറപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനേക്കാൾ വലുത് എനിക്ക് ലഭിച്ചു എന്നുള്ള ബോധ്യത്തോടെ സന്തോഷത്തോടെ ഊരിനെ ഉപേക്ഷിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. പത്രോസ് സന്താപത്തോടെ വഞ്ചിയെയും വള്ളത്തെയും വലയെ ഉപേക്ഷിച്ചു എന്ന് കരുതുന്നില്ല. ഇതിലും മികച്ചതാണ് എനിക്ക് നരക്കായി നീട്ടിയ ഈ യേശു അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവാണ്, എന്നെ നടത്തുവാൻ മതിയായവനാണ്, ഈ മീനല്ല എന്നെ പാലിക്കുന്നത്, മീനിനെ നിർമ്മിച്ചവൻ ആ കരങ്ങൾ എനിക്ക് മതിയായതാണ്, ഈ ഗലീല കടലല്ല എന്നെ പാലിക്കുന്നത്, ഗലീല കടലിനെ നിർമ്മിച്ചവൻ എന്നെ പാലിപ്പാൻ മതിയായവനാണ്. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി വിശ്വാസ പ്രമാണം വായി കൊണ്ട് ഏറ്റു പറയുന്നതല്ല, വിശ്വാസത്തിന്റെ അനുസരണമാണ്. Forget the world. Cling on to me. ലോകത്തെ മറക്കുക, ലോകത്തിലുള്ള ആശ്രയങ്ങളെ വെട്ടിമാറ്റുക, ലോകത്തിന്റെ കയറുകളെ വെട്ടിമുറിക്കുക. ഞാൻ ഇനി ലോകത്തിന് വേണ്ടിയല്ല, എന്റെ ദൈവത്തെ അനുസരിക്കുക. എന്റെ ദൈവം എനിക്ക് ഭക്ഷണം തന്നാൽ ഞാൻ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ചത്തോട്ടെ. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുക, അതാണ് യേശു പറഞ്ഞത്. എന്റെ യേശു ജീവിക്കുന്നെങ്കിൽ ഞാൻ ജീവിച്ചാൽ മതി. ലോകം മാറിപ്പോക്കോട്ടെ, ലോകം അഴിഞ്ഞു പോകോട്ടെ, ലോകം എന്തടിയട്ടെ, ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിക്കുക. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി അനുസരണം. പ്രിയമുള്ളവർ, നമുക്ക് ദൈവത്തോട് പരകർത്താവേ എന്റെ ജീവിതത്തിൽ അനുസരണം വെളിപ്പെടേണ്ടത് വിശ്വാസത്തിൽ നിന്നായിരിക്കട്ടെ. എന്റെ ജീവിതം വിഷമിച്ചുള്ള അനുസരണമായിരിക്കില്ല കർത്താവേ, വീണ്ടും വേണ്ടാക്കിയുള്ള അനുസരണമായിരിക്കില്ല കർത്താവേ, കഴുത്തിൽ ആരെങ്കിലും തള്ളിയതുകൊണ്ട് ഞാൻ വിഷമത്തോടെ അങ്ങോട് അനുസരിക്കുന്നവനാകല്ല കർത്താവേ. എന്റെ ക്രിസ്തീയ ജീവിതം അനുസരണത്തെ, എന്റെ ക്രിസ്തീയ ജീവിതത്തിന് അനുസരണം എന്നുള്ളത് എന്റെ ഹൃദയത്തിലെ വിശ്വാസത്തിന്റെ ചുവടുവെപ്പുകളാകട്ടെ കർത്താവേ. ആരെങ്കിലും ഉന്തി തള്ളിയതുകൊണ്ട് ഞാൻ ഊരിൽ നിന്ന് പുറത്തു പോകുന്നതല്ല കർത്താവേ, നിന്നെ കണ്ടതുകൊണ്ട് നിന്നിലുള്ള വിശ്വാസത്താ ഞാൻ ഊരിനെ തള്ളിപ്പറയട്ടെ കർത്താവേ. എന്റെ ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിന്റെ പ്രവൃത്തികളായി തീരട്ടെ കർത്താവേ. ഞാൻ വിലയുള്ളതിനെ കണ്ടിട്ട് ഞാൻ വിലയില്ലാത്തതിനെ തള്ളിക്കളയട്ടെ കർത്താവേ, ഞാൻ ഉപേക്ഷിക്കട്ടെ കർത്താവേ. വിശ്വാസത്തിന്റെ അനുസരണം ഈ തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ തുറന്നുള്ള കാര്യങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പടി കർത്താവേ അങ്ങയെ സംശയം കൂടാതെ അനുസരിക്കുക, ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ, സങ്കടത്തോടെയല്ല വിശ്വാസത്തോടെ അനുസരിക്കുവാൻ സഹായിക്കണമേ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.